ഒരു സാവകാശം ദൈവം നൽകിയതോ ദൈവത്തെ സ്തുതിക്കുന്നു. മരണാനന്തരം ഇവിടെ അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. മരണാനന്തരം എന്നുള്ള വിഷയത്തിലും പ്രത്യേകതയുണ്ട്. വിശുദ്ധന്മാരായ തെയ്യമക്കൾ മരണാനന്തരം എവിടെയെന്നുള്ളതാണ് രണ്ട് പുനരുത്ഥാനത്തെ ബേസ് ചെയ്താണ് ക്ലാസ് പോകും. പുനരുത്ഥാനം എന്നുള്ള വിഷയത്തിലോട്ട് കയറിയിട്ടില്ല, മരണാനന്തരം എന്ന വിഷയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ പുനരുത്ഥാനം എന്നാൽ എന്താ, പുനരുത്ഥാനത്തെ സംബന്ധിക്കുന്ന വേദപുസ്തകത്തിലെ വിവിധ ഭാഗങ്ങൾ ഉപദേശങ്ങളിലോട്ട് പിന്നെ പ്രവേശിക്കുക. അപ്പോൾ 2 കൊരിന്ത്യർ 5:8 1:23 ഫിലിപ്പിയും ഈ രണ്ട് വേദവാക്യങ്ങളെ പേശിത അവസാനം നമ്മൾ വിശ്വാസിക്ക് മരണം ഭയപ്പെടുവാനില്ല. അതിന് ദൃഷ്ടാന്തവും പറഞ്ഞ് ആ സംഭവത്തോടുകൂടെ കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചു എന്നാണ് എന്റെ ഓർമ്മ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് വിട്ടുപിരിഞ്ഞാൽ വെസൂർക്കാരായില്ല, വിട്ടുപിരിഞ്ഞാൽ മരിച്ച ദുഷ്ടന്റെയോ നീതിമാന്റെയോ ആരുടെയും ആത്മാക്കൾ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയില്ല. അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ തികച്ചും അബദ്ധോപദേശമാണ്. നീതിമാന്റെ ആത്മാവായാലും ദുഷ്ടന്റെ ആത്മാവായാലും മരണാനന്തരം പോകേണ്ട സ്ഥലത്ത് പോയിരിക്കും. ഇവിടെ ഒരു നിമിഷം പോലും അതെ ഒരു പ്രശ്നത്തിനും ഏതൊരു ഒറ്റ വീട്ടിലും വരികയല്ല പോവുകയും ഒന്നുമില്ല. ഒരു ചവക്കോട്ടയിലും കിടന്നുറങ്ങിയാൽ ആരും എടുത്തോണ്ട് പോകത്തില്ല. അവരോട് നടക്കുന്നതിന് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ചിലർ വിചാരിച്ചിരിക്കുന്ന അവിടെ ഇല്ല ഈ മരിച്ചവരുടെ വേദങ്ങൾ കിടന്ന് കറങ്ങ് കാണുന്ന അവിടെ വന്നാൽ ഒരു കറക്കോ നല്ല വല്ല പട്ടിയോ വല്ലതും കിടന്ന് കറങ്ങുമെന്നല്ലാതെ ഒരു പ്രേതവും ചവക്കോട്ടയിൽ കറങ്ങത്തില്ല. ധൈര്യമായിട്ട് പറയുന്നു, നമുക്ക് അല്ലെങ്കിൽ പോയി നോക്കാം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. വെറുതെ മനുഷ്യന്റെ കുറച്ച് സാങ്കല്പികതകളുണ്ട്. അതുകൊണ്ട് സാങ്കല്പികതകൾക്കകത്ത് യാതൊരു കഥകളും അതിനകത്തില്ല. അതുകൊണ്ട് വേദപുസ്തകം വ്യക്തമായി കാര്യം നമ്മൾ പഠിപ്പിക്കും. സംശയാസ്പദമായ പഠിപ്പിക്കലല്ല വേദപുസ്തകത്തിൽ മരണാനന്തര ജീവിതത്തെ കുറിച്ച് കിടക്കുന്നത്. മനുഷ്യനെ മൃഗങ്ങളെ പോലെ ജന്തുലോകത്തിൽ ഒന്നിനെ പോലെ ഒരു ജീവിയെ പോലും അല്ല. അതിന്റെയൊക്കെ ജീവൻ ആ ഉടലിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അത് മണ്ണോട് മണ്ണ് ചേരുന്നതല്ലാതെ യാതൊരു പ്രത്യേകതയെ കുറിച്ച് പറയുവാനില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ആരംഭമുള്ളവനാണ്, എന്നാൽ അവസാനമില്ലാത്തവനാണ്. കാരണം മനുഷ്യന് അത് വിശ്വസിക്കുന്ന ഒരു നിത്യജീവൻ ഉണ്ട്, മറ്റവൻ നിത്യമരണത്തിലേക്ക് അകപ്പെടുകയും ചെയ്യും. കാരണം വിടരില്ലാത്തവൻ അനുഭവത്തിലേക്ക് രണ്ടാം മരണത്തിൽ ചെന്നുപെടും. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചുള്ള പ്രത്യേകതകളിൽ അതെ നാം കാണേണ്ട വളരെ കാര്യങ്ങൾ തിരുവടി നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നീതിമാന്മാർ മരണാനന്തരം കർത്താവിന്റെ അടുക്കലേക്ക്, പറദീസയിലേക്ക് എന്ന പഴയ നിയമത്തിന്റെ വാക്ക് പറദീസയിലേക്ക് എന്നാണ്. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ എന്ന്. എന്നാൽ വേറെ രണ്ട് വാക്കുകളുണ്ട് അതിനോടനുബന്ധിച്ച് പറയുവാനുള്ളത്. വിശ്രാമത്തിലേക്കൊന്നുണ്ട്. ദാനിയേൽ 12:13 പഴയ നിയമത്തിൽ 12:13 ദാനിയേൽ പറഞ്ഞു, ദാനിയേൽ കർത്താവ് പറഞ്ഞു, നീയോ ദാനിയേലെ പൊയ്ക്കൊള്ളുക, തീർന്നെന്നല്ല, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാനായി നീ എഴുന്നേറ്റ് വരും. അപ്പോൾ മരണമെന്ന നിദ്ര അല്പം ദൈർഘ്യമായ ഉറക്കമാണ്. ആ ഉറക്കത്തിന് നീ പൊയ്ക്കോ, നീ പോയി വിശ്രമിച്ചോ. വിശ്രമിക്കുമ്പോൾ അതേ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു ദിവസം വിളിക്കും ഉയർപ്പിൽ സുപ്രഭാതത്തിൽ വിശുദ്ധന്മാരെ വിളിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ദ്വാരം വിശുദ്ധന്മാരെ വിളിക്കുമ്പോൾ നീ എഴുന്നേറ്റ് നിന്റെ പ്രതിഫലം വാങ്ങുവാൻ ഒരു ദിവസമുണ്ട്. ആകയാൽ നീതിമാന്മാരെ മരണാനന്തരം വിശ്രമത്തിലേക്ക് നിന്ന് യുവജനം പറയുന്നുണ്ട്. അതേ വെളിപ്പാട് ഉത്സവം 14:13 വാക്യം വായിക്കുമ്പോൾ എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നല്ലോ, അവരുടെ പ്രവൃത്തികൾ അവരെ പിൻഗമിക്കുന്നു എന്നുകൊണ്ട്. അപ്പൊ ദാനിയേലിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം കൊടുക്കുവാൻ ലഭിക്കുവാൻ അതിന്റെ സമയത്ത് ദാനിയേലിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വിശുദ്ധന്മാരെ കൊണ്ടുവരുമ്പോൾ ഇവിടെ വെളിപ്പാട് ഉത്സവം പറയുന്നു, ആ പ്രവൃത്തികളുടെ പ്രതിഫലം വാങ്ങുവാൻ ആ വിശ്രമം കഴിഞ്ഞ് വിശുദ്ധന്മാർക്ക് ഒരു അവസരമുണ്ട് എന്ന കാര്യം അവിടെയും വ്യക്തമാകുന്നുണ്ട്. ആകയാൽ മരണാനന്തരം വിശ്രമം എന്ന് പറയുന്നു, മരണാനന്തരം കർത്താവിനോട് കൂടെ എന്ന് പറയുന്നു, മരണാനന്തരം പറദീസയിൽ എന്ന് പറയുന്നു. അതെ, പഴയ നിയമ വിശുദ്ധന്മാരുടെ വിശ്രമ സ്ഥലമാണ് പറദീസ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങള് മരണാനന്തരത്തിൽ നീതിമാന്റെയും ദുഷ്ടന്റെയും കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാകാൻ കർത്താവായ യേശു നിഷ്ഠാന്തമല്ല സംഭവത്തെ കുറിച്ച് പറയുകയാണ്. ദുഷ്ടന്മാരുടെ കാര്യം ഞാൻ എടുത്തില്ല, അത് പിന്നെ എടുത്തോളാം. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഇതങ്ങ് പോകട്ടെ. 16:19 ലൂക്കോസിന്റെ സുവിശേഷം 16:19 ഈ സബ്ജക്ട് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയാണ്. മരണാനന്തരം ആത്മാക്കൾ കാലങ്ങൾ കഴിഞ്ഞാണോ ദിവസങ്ങൾ കഴിഞ്ഞാണോ അതേ സ്ഥാനങ്ങൾ ചെന്ന് പിടിക്കുന്നത് അതോ കയ്യോടെയാണോ നമുക്ക് നോക്കാം. വായിച്ചാണ് നിങ്ങളെ ചില ദൃഷ്ടാന്തമാക്കി ഞാൻ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പോലും ദൃഷ്ടാന്തം ഉപമയെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അബദ്ധം ആർക്കും പറ്റരുത്. കർത്താവായ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, ഇത് ഉപമയാണ്. ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊന്നിനെ കാണാതെ പോയാൽ 99 വിട്ടേച്ച് അവൻ അതിന് പുറകെ പോകും എന്നാ പറഞ്ഞത്. എന്നാൽ ഒരു ധനവാൻ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, ഒരു ലാസർ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, അങ്ങനല്ല കർത്താവ് പറഞ്ഞത്. അത് എന്നിരിക്കട്ടെ എന്ന് ഉപമാനത്തിലല്ല പറഞ്ഞത്, ഉണ്ടായിരുന്നു എന്ന സംഭവത്തിലാണ് പറഞ്ഞത്. സംഭവം വേറെ, ഉപമ വേറെ, ഉപദേശം വേറെ. ആ കാര്യങ്ങൾ തിരിച്ചു വരുത്തി പഠിക്കുവാൻ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ശൈലികൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സംഭവമാണ് ഉപമയല്ല, ദൃഷ്ടാന്തമല്ല എന്ന കാര്യം ഓർത്തിരിക്കണം. അവന്റെ വേഷവിധാനങ്ങള്, ആഡംബര ജീവിതങ്ങള് ഒന്നും കുറവില്ലാത്തവനെന്ന് വ്യക്തമായ ആദ്യ വാക്കുകൾ പറഞ്ഞു. അടുത്തത് അവിടെ സോറി, ലാസർ മരിച്ചു. അവിടെ മുതലൊന്നുകൂടെ വായിച്ചത്, ലാസർ മരിച്ചു. ഇല്ലില്ല, മോളിലോ ലാസർ മരിച്ചു ആദ്യം പറഞ്ഞു. ആ ദരിദ്രം മരിച്ചു. ആ ബാക്കി പിന്നെ വായിക്കണേ, ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞോ. രണ്ടുപേരുടെ മരണം, മരണാനന്തര സംഭവങ്ങൾ അല്ല അനുഭവങ്ങൾക്ക് ദൃഷ്ടാന്തം. നീതിമാന്മാരുടെ മരണത്തിന് മരണാനന്തര ജീവിതത്തിന് ദൃഷ്ടാന്തം, ആ ദുഷ്ടന്മാരുടെ മരണാനന്തര ജീവിതത്തിന് ദൃഷ്ടാന്തം. എന്ന് പറഞ്ഞാൽ നീതിമാൻ മരിച്ചാൽ എങ്ങോട്ട് പോകും, ദുഷ്ടൻ മരിച്ചാൽ എങ്ങോട്ട് പോകും, നീതിമാന്റെ മരണാനന്തര അനുഭവം എന്താണ്, ദുഷ്ടന്റെ മരണാനന്തര അനുഭവം എന്താണ്, ചെന്നുചേരുന്ന സ്ഥലത്തിന്റെ സുഖം എന്താണ്, ചെന്നുചേരുന്ന സ്ഥലത്തിന്റെ അസുഖം എന്താണ് ദുഷ്ടന്മാരുടെ, അത് കാര്യമായിട്ട് പരിഗണിക്കേണ്ടത്. എന്തൊക്കെ മരിച്ചാൽ എങ്ങോട്ട് പോകും, മർത്തമ്മക്കാർ മരിച്ചാൽ എങ്ങോട്ട് പോകും, നല്ല ഉദ്ദേശിക്കുന്നത് നല്ല മനസ്സിരിക്കുന്നു. അങ്ങനെ അങ്ങനല്ല, അല്ലെങ്കിൽ കത്തോലിക്കൻ മരിച്ചാൽ എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ പെന്തക്കോസ്തുകാരോ ഒക്കെ മരിച്ചാൽ എങ്ങോട്ട്, അങ്ങനല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ മരണത്തിന് മുമ്പേ ഉള്ളല്ലോ വേലികെട്ട്. ഈ മരണം കഴിഞ്ഞാൽ പിന്നെ വേലിക്കകത്ത് രണ്ട് സെക്ഷനായിട്ട് അങ്ങ് വിടുക. ഏതൊക്കെ സെക്ഷനാ? നീതിമാനും. ആ അത് പ്രത്യേകം ഓർത്തോണം എല്ലാവരും, മറ്റേതൊക്കെ കൊള്ളാം നല്ല കാര്യമാണ്, എന്നാൽ ഇത് കുറച്ച് മറന്നു കളയരുത്. അപ്പൊ നീതിമാനും ദൃഷ്ടന, അപ്പൊ രണ്ട് ധനവാനുണ്ടായിരുന്നു. അവിടെ പല ജീവിത സുഖാനും നല്ല തീറ്റി കുടികളെല്ലാം വളരെ ബെറ്ററായിരുന്നു. പിന്നെ സഹോദരന്മാരുടെ എണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകത കുടുംബത്തിന്റെ സ്റ്റാറ്റിക്സ് ഏറെക്കുറെ കുടുംബത്തിന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാവുന്നുണ്ട്. എന്റെ സ്റ്റാറ്റിക്സ് അവിടെ തന്നിട്ടുണ്ട്. കാരണം ഇയാള് നരകത്തിൽ ചെന്ന് കിടക്കുമ്പോൾ അതിന് മുമ്പ് ആരും മരിച്ചിട്ടില്ലെങ്കിൽ 5 പേര് ബാലൻസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ 6 ആണുങ്ങളാണ്, അവർ മൊത്തം കുടുംബത്തിന്റെ അംഗസംഖ്യയാണ്. ഈ ലാസറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ ഞാൻ ഇന്ന് പറയാം. പെന്തക്കോസിലെ ധനവാന്മാരെക്കാളും നല്ല, പെന്തക്കോസിലെ ധനവാന്മാരാണല്ലോ കുറച്ചുകൂടെ ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണേ, അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞ ക്ഷമിക്കണം. ഇവരേക്കാൾ നല്ല ക്വാളിറ്റി ഈ ധനവാനുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് അറിയാവുന്നവർ സ്വന്തം വായിച്ചിട്ട് അറിയാൻ കൂടുതല്ല, അതൊക്കെ പെട്ടുപോയി എന്നെ വിളിച്ചതിലാ സമീ. അതൊന്നുമല്ല, പറഞ്ഞാട്ട്, അവിടെയാണ് വിഷയം. അത് പറഞ്ഞാ ജോൺസനെ, ഇവിടെ സംഭവത്തില് ഇന്ന് നമ്മുടെ ധനവാന്മാരുടെ ഒക്കെ അടുത്തെങ്ങാനും ഒരു പാവപ്പെട്ടവനോ വിഷക്കാരനോ വന്നു കഴിഞ്ഞാൽ അവരെ ഓടിക്കുന്നതിന് കൈയും കണക്കും അറിയില്ല, ഉള്ള പട്ടിയെ കൂടി അടിച്ചു കൂടി. എല്ലാരുമല്ല, അങ്ങനൊന്നും തെറ്റിദ്ധരിച്ചു കളയരുത്. അങ്ങനെയൊക്കെയുള്ള ഗതികേടുകളും സ്ഥിതിഗതികളും ഒക്കെ ഞാന് കണ്ടിട്ടുണ്ട്. കണ്ണാലെ ദുഃഖത്തോടെ പറയുകയാണ്, ഒരു വിശക്കുന്നവനോ അംഗവൈകല്യമുള്ളവനോ അല്ലെങ്കിൽ അല്പം പോരാത്തവനോ വന്നു കഴിഞ്ഞാൽ അവരെ പരിസര വീക്ഷണത്തിൽ പോലും അനുവദിക്കത്തില്ല, അവനെ ഓടിച്ചു കളയും. എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ധനവാനിൽ ക്വാളിറ്റി കാണുന്നുണ്ട്. ഇവരുടെ മേശയിൽ നിന്ന് വീഴുന്നത് അംഗവൈകല്യമുള്ള അളിഞ്ഞു നാറി കുഷരോഗിയായ മനുഷ്യനെ നായ്ക്കളാക്കുന്നവനെ ചുരുക്കം പറഞ്ഞാൽ ഇവൻ കിടക്കുന്നിടത്തോളം പഠിക്കാൻ നായും മാറത്തില്ല. കിട്ടിയോ? അപ്പൊ നായ്ക്കളുടെ ശല്യം കുറയാനെങ്കിലും മുനിസിപ്പാലിറ്റിക്കാരെ വരുത്തി, ഒരു പരാതി കൊടുത്ത് ഇവനെ അവിടുന്ന് മാറ്റി ഇവിടെ സ്ഥാപിക്കേണ്ടി വന്നു. എന്നാൽ ഈ ധനവാൻ നായ്ക്കളുടെ ശല്യം കുറയാനും ഇവന്റെ ദുർഗന്ധം സഹിച്ചു അവന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണം അവൻ കഴിച്ചുകൊള്ളട്ടെ എന്ന് ഒരു ദയാനുകമ്പയുള്ള ഒരു ഒരു സാമാന്യ ലോകപ്രകാരം ഒരു നല്ല മനുഷ്യനായിരുന്നു. മറ്റേ പാപമെല്ലാം കയ്യിലുണ്ടായിരുന്നെങ്കിലും ഇവൻ ചാരിറ്റബിൾ വർക്കിന് വളരെ മിടുക്കനായിരുന്നു. ചെറിയായിരിക്കും അതുകൊണ്ട് അങ്ങ് സ്വർഗത്തിൽ പോകുന്നതാണ്. അതൊക്കെ അല്ലെന്ന് പറയാനാ ഞാൻ ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടൊന്നും നടക്കുകയില്ല. ചോറ് കൊടുത്തേനോ കഞ്ഞി കൊടുത്തേനോ നേർച്ച കൊടുത്തേനോ അതേ ഊണ് കൊടുത്തേനോ അല്ലെങ്കിൽ തുണി കൊടുത്തേനോ അരി കൊടുത്തേനോ ഒന്നും സ്വർഗകാര്യത്തിന് ചീട്ട് കിട്ടത്തില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓർത്തോണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇവനെ തഴയാൻ ദൈവത്തിന് പറ്റത്തില്ല. ലോകത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു കണ്ണിനും നോക്കുവാൻ പോലും ദർശിക്കാൻ കഴിയാത്ത ഹീനനായ കുഷ്ഠരോഗിയെ പഠിക്കലിട്ട് അവന്റെ മേശയിലെ ഭക്ഷണം കൊടുത്ത് അവൻ നിൽക്കുവാൻ അനുവദിച്ചുവെങ്കില് നായ്ക്കൾ വെക്കുന്നവനെ പഠിക്കൽ അല്ലെങ്കിൽ വീട്ടുവാതിക്കൽ എവിടെങ്കിലും ആകട്ടെ അവനെ അനുവദിച്ചുവെങ്കില് ഇവൻ ആ സാമാന്യ ലോകപ്രകാരം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം എവിടെ കിടക്കട്ടെ. പക്ഷേ മരണാനന്തരം പോയ പോക്കാണ് നമ്മൾ കാണേണ്ടത്. രക്ഷിക്കപ്പെടാതെ ദൈവമില്ലാതെ ദൈവഭയമില്ലാതെ പാപത്തിൽ ജീവിച്ച് ലോകത്തിന്റെ താടിപോടികളിൽ പോയി സുഖങ്ങളും ആഡംബരങ്ങളും അനുയോജ്യമായ ലോക ലൗകിക ഉല്ലാസങ്ങളിലും ജീവിച്ച് പോയി 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 അവസാനം ദൈവമില്ലാത്ത ജീവിതം പാതാളത്തിന്റെ അധീനതയിലേക്ക് മാറ്റപ്പെട്ടു പോകുമെന്ന് വേദപുസ്തകം വളരെ കർശനമായി നിർക്കർഷകർ പറയുന്നു. അതിന്റെ സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നു. ലാസറിന്റെ മരണവും ധനവാന്റെ മരണവും നമ്മൾ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കിയത് നിങ്ങളെന്ന് പറഞ്ഞേ പ്രസ്താവം കൂടെ നോക്കി ഞാൻ പറഞ്ഞു തന്നെ കേട്ടു. ആ ഇതിന്റെ വ്യത്യാസം ഒന്നിലധികം കാര്യങ്ങള് ശ്രദ്ധിച്ചവിടെ എന്താണ്? ധനവാൻ അടക്കമുണ്ട്, ലാസർ അടക്കമില്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്യൂണറൽ ശുശ്രൂഷ രാജ്യം അറിഞ്ഞ നിലയില് ഈ ധനവാന് കിട്ടി. എന്നാൽ ഇത് അരുതിനുണ്ടല്ലോ, ജീവിച്ചിരുന്ന കാലത്ത് നായ്ക്കൾ ചെയ്ത പല മരിച്ചു കഴിഞ്ഞപ്പോ നായ്ക്കൾ ബാക്കി ശുശ്രൂഷയൊക്കെ തന്നെ കടിക്കാവുന്നതും പിടിക്കാമെന്ന് നോക്കി അവർ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ബാക്കി കിട്ടി അസ്ഥിവച്ചരങ്ങൾ മുനിസിപ്പാലിറ്റിക്കാരുണ്ട് ചണ്ടിക്കുമ്പാറ്റി കളഞ്ഞു. നമ്മുടെ ആൾക്കാരുടെ ഒരു വിശ്വാസം എങ്ങനെയൊക്കെ നടന്നാലും എവിടൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നാലും ഒടുവിൽ നല്ല ചൊവ്വുള്ള ആൾക്കാർ വന്ന് അടക്കിയാൽ സംഗതി അങ്ങ് ഏതാണ്ട് കിട്ടുമെന്നാ. ഒന്നും കിട്ടുകയില്ല. ആ പഴന്തുണി പഴന്തുണി സ്വർഗത്തിൽ പോയെങ്കിലേ ഈ പുള്ളിയെ പൊതച്ചത്, ഈ പുള്ളിക്കും ഭാരക്കത്തുള്ളൂ. ആരടക്കിയാലും ഒരു ഗുണവുമില്ല. നിന്റെ ഒടുക്കം നന്നായിരുന്നാൽ നന്നായിരിക്കും, നിന്റെ അടക്കം നന്നായതുകൊണ്ട് ഒരു മൈൻഡ് സ്വർഗത്തിൽ പോകും. അങ്ങനെയാണ് എപ്പോൾ സ്വരന്മാരെ രാക്കന്മാരെ ആദ്യകാലത്തെ വിശ്വാസികൾ കോടാനുകോടികളെ അടക്കാൻ ആരുമില്ലായിരുന്നു. അതേ അവർ ഇരയാളുകളുടെയും കോലാടുകളെയും ധരിച്ചു, അവരെ വിഹിതമാണെന്ന് അറുക്കപ്പെട്ടു, അവരെ അടക്കുവാൻ സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ അങ്ങനെ എത്ര എത്ര ലക്ഷങ്ങള്. അപ്പൊ അടക്കത്തിന് ചൊവ്വുകൊണ്ട് സ്വർഗത്തിൽ പോകാന്നെങ്കിൽ പുതിയ നിയമസഭയിൽ ആദ്യ വിശ്വാസികൾ പല്ലും കാണത്തില്ല. നല്ലോർത്തോണം, അതിലല്ല അതിന് ചൊവ്വന്നിന്റെ ജീവത്തിന് ചൊവ്വാണ് സ്വർഗരാജ്യ പ്രവേശനത്തിന് ദൈവം വെച്ചിരിക്കുന്നതായ അതിന്റെ വാതിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. യേശു ഇല്ലാത്തവൻ പുറത്ത്, യേശു ഉള്ളവൻ അകത്ത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. അവനേക്ക് അതുകൊണ്ട് അവനാ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം. അതെ പുത്തനുള്ള നിത്യവിനുണ്ട്, പുത്തനില്ലാത്ത ജീവനെ കാണുകയില്ല. ദൈവക്രോധത്തിന്റെ വാള് അവന്റെ തലയ്ക്കുമീതെ കറങ്ങുകയാണ്. രക്ഷിക്കപ്പെടാത്തവന്റെ മേൽ ദൈവക്രോധത്തിന്റെ വാളാണ് കറങ്ങുന്നത്. അപ്പോൾ ഈ ലാസർ മരിച്ചു, ദൈവന്മാർ വന്നു, അവൻ എബ്രഹാമിന്റെ മടി എന്ന പടി നീ പറയിലേക്ക് അവനെ മാറ്റക്കെട്ടു കൊണ്ടുപോയി. ഒരു ഭക്തന്റെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. 114 സങ്കീർത്തനം നാം വായിക്കുന്നല്ലോ, തന്റെ ഭക്തന്മാരുടെ മരണം. അവൻ പാവപ്പെട്ടവനായാലും അവൻ ലാസറായാലും അവൻ കുഷ്ഠരോഗിയായാലും അവൻ ആരുമില്ലാത്തവനായാലും അവനെ അടക്കിയിട്ടില്ലെങ്കിലും അവരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. മരണത്തിങ്കിൽ കാര്യപരിപാടി അടക്കത്തിന്റെ ചൊവ് കൊണ്ടല്ല, ജീവത്തിന്റെ അതേ നന്മ കൊണ്ട് വ്യവസ്ഥ കൊണ്ടാണ് ഒരു മനുഷ്യൻ ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് പോകുന്നത്. വലിയ വലിയ ആൾക്കാർ മരിക്കുമ്പോ സർവ ആൾക്കാർ വളകി, നേതാക്കന്മാര് മുതല് ചില പുള്ളികൾ മരിച്ചാല് ഈ ശുശ്രൂഷ ആശുപത്രി തുടങ്ങും. ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം, വടക്കൻ ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം ആശുപത്രി കിടന്ന് മരിക്കും, അവിടെ തുടങ്ങും. രണ്ടാം ഭാഗം പ്രദർശനത്തിൽ വയ്ക്കുന്നിടത്ത് തുടങ്ങും. മൂന്നാം ഭാഗം വീട്ടിൽ തുടങ്ങും. നാലാം ഭാഗം പിന്നെ പറയണ്ട, ഭാഗം ഭാഗം തീർത്ത് തീർത്ത് അവസാനം കറ്റാതെ കുടിമാടത്തിലും ചെയ്തേച്ച് പിന്നെ 16, 56, 256 അങ്ങ് തീർത്തങ്ങ് തുടങ്ങും. പോട്ടെ, ഈ കിടക്കുന്ന പുള്ളികളുടെ കാല് പണ്ടത്തെ ചുഴിക്കുട്ടി കിടക്കുന്ന കതക് കിടന്ന് കറങ്ങുന്ന പോലാണ്. ഇവൻ ആ തളക്കകത്തുനിന്നോട്ട് പൊങ്ങത്തുമില്ല, ഇങ്ങനെ കിടന്ന് കാലങ്ങള് ഗതികേടി പോകുകയല്ലാതെ മരണാനന്തര കർമ്മം കൊണ്ട് ഒരൊറ്റ ആത്മാവ് രക്ഷിക്കപ്പെടത്തില്ല എന്ന് ദൈവമക്കൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഒരൊറ്റ മനുഷ്യൻ പോലും മരണാനന്തര കർമ്മങ്ങൾ കൊണ്ടോ മതകർമ്മങ്ങൾ കൊണ്ടോ വ്യക്തികളുടേതോ കുടുംബക്കാരുടേതോ സഹതാപങ്ങൾ കൊണ്ടോ അവർ ചെയ്യുന്ന നന്മകൾ കൊണ്ടോ ഒരൊറ്റ ആത്മാവ് ദൈവരാജ്യത്തെ കാണുകയില്ല, കണ്ടാൽ ദൈവരാജ്യമാകത്തില്ല. ഹലോ, കാണുകയില്ല. കാരണം തർപ്പിച്ച് പറയുവാൻ, വേദപുസ്തകത്തിൽ മധ്യസ്ഥത കൊണ്ട് ആത്മാവ് രക്ഷിക്കപ്പെടുകയില്ല, പുണ്യം കൊണ്ട് ആത്മാവ് രക്ഷിക്കപ്പെടുകയില്ല, കർമ്മ പ്രവൃത്തികളെ ആത്മാവ് രക്ഷിക്കപ്പെടുകയില്ല. നിങ്ങൾ അതൊക്കെ തീർത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവര്. അത് ദൈവത്തെ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം രക്ഷയോട് ചേർന്നുള്ള ദൂതുകളുടെ ഇതിനകത്ത് ഈ തരുണത്തിന് നൽകേണ്ടത് നൽകാതിരിപ്പാൻ വാർത്തയില്ല. യോബിന്റെ പുസ്തകം 14:14, 16, 18, 20 ഈ നാല് വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് ഈ വാക്യങ്ങൾ കണ്ടിന്യൂസായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ക്ലിയറാണ്. ഞാൻ മുൻപും മറ്റു വിഷയങ്ങളോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ദൈവം നേരിട്ട് പറയുന്ന കാര്യമാണ്, എന്നാണ് യഹോവയാണ്. അതേ യോബിനോഹ ദാനിയേലെന്ന മൂന്ന് പുരുഷന്മാർ അതിനുള്ളിൽ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ അവരുടെ സ്വന്തം പ്രാണനെയല്ലാതെ സ്വന്തം പുത്രീ പുത്രന്മാരെ രക്ഷിക്കത്തില്ലെന്ന് യഹോവ എളുപ്പാണ് നാല് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതുകൊണ്ട് നിങ്ങൾക്കറിയാം, പഴയ നിയമം അല്പം കർമ്മങ്ങളും കർമാചാര മാർഗങ്ങളും ഒക്കെ ആയിരുന്നെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്ന രക്ഷാശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചാൽ ഒരുവന് വേണ്ടി വേറൊരു തന്നെ മധ്യസ്ഥത, ലോകത്തെ ജയിച്ചവരും പാപത്തെ ജയിച്ചവരും സാത്താനെ ജയിച്ചവരും അത് അങ്ങനെ സർവ ജയാളികളായ മൂന്ന് പേരിൽ നിന്ന് മധ്യസ്ഥയാൽ ഒറ്റ മകൻ രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ലെന്ന് വേദവസ്തത്വം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, മരണാനന്തര കർമ്മങ്ങളാൽ രക്ഷിക്കപ്പെടാമെന്നുള്ള ദൈവവ്യവസ്ഥ എവിടെയാണുള്ളത്? രക്ഷിക്കുന്ന ദൈവമെങ്കിൽ ദൈവത്തിന്റെ സ്ഥലമായ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ദൈവമാണ് തീരുമാനിക്കേണ്ടത്. അതിന് മനുഷ്യനിന്റെ അവകാശം, മനുഷ്യന്റെ കർമ്മങ്ങളും എങ്ങനെ സാധിക്കും? ആ വാക്യങ്ങൾ ഉണ്ടല്ലോ. ശരി, അവിടെ ഉണ്ട് നാല് വാക്യങ്ങൾ ആ രണ്ട് ദിവസമായിട്ട് നിങ്ങൾ വായിച്ചാലോടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മരണാനന്തര ജീവിതം കർമ്മങ്ങൾ കൊണ്ടോ മധ്യസ്ഥകൾ കൊണ്ടോ ആദ്യം ആരും സ്വർഗരാജ്യത്തെ കടക്കത്തില്ല എന്ന് ദൈവവചനം വ്യക്തമായിരുന്നു. ദൈവത്തിനും മനസ്സിനും മധ്യസ്ഥനൊരു മനുഷ്യനായ ക്രിസ്തു യേശു മാത്രം, വേറെ മധ്യസ്ഥന്മാരെ അനുവദിക്കുന്നില്ല. അത് മരിച്ചവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ക്രിസ്തുവല്ല, ജീവിച്ചിരിക്കുന്നവന് വേണ്ടിയാണ് നമുക്കുള്ള മഹാപുരോഹിതൻ. നമുക്കുള്ള മഹാപുരോഹിതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും. അവൻ സ്വർഗത്തിൽ പിതാവിന് മകൾ വലത്തു ഭാഗത്ത്, അതെ അവിടെയുണ്ട്. അവൻ ഇപ്പോൾ നമുക്ക് മഹാചാര്യനെ ദൈവത്തിന് വലത്തു ഭാഗത്തുള്ളവന്. കർമ്മമാർഗം കൊണ്ട് ആരും രക്ഷിക്കപ്പെടത്തില്ല. റോമാലേഖനം 3:25 ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിച്ചാൽ, കർമ്മമാർഗം കൊണ്ട് ഒരാത്മാവും രക്ഷിക്കപ്പെടത്തില്ല എന്ന കാര്യം ക്ലിയർ ആകട്ടെ അവിടെ. അതിന്റെ താഴത്തെ ഭാഗം, ആകയാൽ കർമ്മമാർഗത്താലോ, അവിടെ 27 ആയിരിക്കും. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. കർമ്മമാർഗത്താൽ ഒത്തി ആത്മാവ് രക്ഷിക്കപ്പെടുകയില്ലെന്ന് അജയ്യമായ 27-ാം വാക്യം റോമാലേഖനം 3:27 വളരെ വ്യക്തമായി പറയുന്നു, കർമ്മമാർഗത്താൽ ഒറ്റയാത്മാവ് രക്ഷിക്കപ്പെടത്തില്ല. വിശ്വസിക്കുന്നവർക്ക് യേശുക്കും രക്തമൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം തന്റെ പുത്രനെ അമ്മയും കൂടെ അല്ലേ നിർത്തിയേക്കുന്നേ? ഓതാണോ? മോന്റെ കൂടെ അമ്മയെ കൂടെ അപ്പുറത്ത് നിർത്തിയിട്ടില്ല, പറഞ്ഞിടത്തെല്ലാം പുത്രനെ നിർത്തിയിട്ടുള്ളൂ. കുഞ്ഞാടി, നീ ഇറക്കപ്പെട്ടു, നിന്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നാ ഞങ്ങൾ വരുന്നു, നമ്മുടെ ബാക്കിയില്ല. രക്ഷിക്കപ്പെട്ടവർ പറഞ്ഞാലും രക്ഷിക്കപ്പെടാനുള്ളവർ പറഞ്ഞാലും രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞാലും അമ്മയ്ക്കും പുണ്യവാളന്മാർക്കും പുതിയ നിയമസഭയിൽ ഒരു സ്ഥാനവുമില്ല. അവർക്കുള്ള സ്ഥാനമുണ്ട്, അത് അവിടെ കാണും, ഒരു കുഴപ്പവുമില്ല. എന്നാൽ അവരുടെ ആരുടെയും മധ്യസ്ഥത കൊണ്ട് ഒറ്റയാത്മാവ് രക്ഷിക്കപ്പെടത്തില്ല. ചെയ്യാൻ അവർക്ക് അനുവാദവുമില്ല. അനുവാദമില്ലാത്ത കാര്യം അവരെങ്ങനെ ചെയ്യുന്നു? ക്രൈസ്തരോ സർവപ്രവൃത്തി സമാപിച്ച് വിശ്രാമത്തിന് എത്തിച്ചേക്കുന്ന പുള്ളികള് പിന്നെ ദൂരക്കുറ്റി എടുത്ത് നടക്കാനൊക്കുമോ? നടക്കത്തില്ല. അവരെ വിശ്രമ സ്ഥലത്ത് വിട്ടിരിക്കുകയാണ്, അവരവിടെ അവരുടെ ജോലി ഡ്യൂട്ടി ചെയ്തോണം. എന്നാൽ ഇവിടെ കർത്താവ് ആൾക്കാരെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇട്ടിക്കപ്പെടണം. മരണാനന്തരം എവിടെ? ആരും മധ്യസ്ഥ ചെയ്യാൻ പോകല്ല, അങ്ങനെ നടക്കത്തില്ല. കർമ്മമാർഗം നിൽ ഒന്നുമില്ല, വിശ്വാസമാർഗം അതെ, വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവന് മാത്രം രക്ഷയുള്ളൂ എന്ന കാര്യം തറപ്പിച്ച് ഉറപ്പിച്ച് വേദവസ്ഥം പഠിപ്പിക്കുന്നു. എത്ര വാക്യം വേണേലും അതിനെ സംബന്ധിച്ചെടുക്കുവാൻ നൂറുകണക്കിന് വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാനുള്ള കാര്യം അതല്ലോ. മധ്യസ്ഥതയാൽ പോവുകയില്ല, കർമ്മമാർഗത്താൽ രക്ഷപ്പെടുകയില്ല, അതെ പുണ്യപ്രവൃത്തികളാൽ രക്ഷപ്പെടുകയില്ല, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിട്ട് രക്ഷിക്കപ്പെട്ടവര് നന്മയും പുണ്യവും അത് സൽപ്രവൃത്തികളൊക്കെ ചെയ്യണം. അതിനായി നമ്മൾ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു കളയരുത്. അപ്പൊ ശരി മുമ്പോട്ട് നമുക്ക് നീങ്ങാം. അപ്പൊ അവൻ രക്ഷിക്കപ്പെട്ടു, ഈ യാത്ര സ്വർഗത്തിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു ചെയ്തു. അപ്പൊ അവനെ മടിയിച്ചു, ഹനുമാൻ മരിച്ചു. നാട്ടുകാർ പത്രത്തിലും എല്ലാം വാസ്തവത്തിലും വളരെയധികം പ്രതാപവാദിയായ മനുഷ്യനെ അടക്കി കൊണ്ടുപോയി, ലോകം മുഴുവൻ കണ്ടു, അത് വലിയ വിലാപഗീത യാത്രകളെല്ലാം നടത്തി, വാനർമ്മ ഊണും വെച്ചു, 16 അടിയന്തര 28 56 എല്ലാം അതിന്റെ 3 മേലും 19 മേലും നിലനില്ലാതെ നിർത്തി എല്ലാ കാര്യവും നടത്തി. പിന്നെ ഒടുവിൽ ഒരു ദിവസം സംഭവം പോലെ സംഭവമായിട്ട് കഥ പറഞ്ഞിരിക്കുന്നത്, ഇവൻ മേപ്പോട്ട് നോക്കി, പാതാളത്തിൽ യാതനെ അനുഭവിക്കുന്ന സ്ഥലമാകുന്ന സബ് ജയിലിലേക്കാ പുള്ളി ഇട്ടിരിക്കുന്നത്. സെൻട്രൽ ജയിലല്ല, സെൻട്രൽ ജയിലിന്റെ സൗകര്യങ്ങൾ ഇതിനേക്കാളൊക്കെ മെച്ചമാണ്. സാമാന്യ സൗകര്യം പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്ന സബ് ജയിലിലോട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പൊ കുറ്റവാളി സബ് ജയിലിൽ കിടന്നു, അവൻ മേപ്പോട്ട് നോക്കി. ഈ മരണാനന്തരം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ശരീരം മണ്ണിൽ നിന്നെടുത്തത് മണ്ണിലേക്ക്, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ച. ഈ ആത്മാവ് എന്ന് പറയുന്ന ഘടകം വേറെയാണ്, അത് ഈ ശരീരത്തിൽ നിന്നങ്ങ് മാറും. ശരീരത്തിൽ നിന്നങ്ങ് മാറി പിന്നെ ശരീരം നിർജീവമാകും, അത് ആ ശരീരം കൊണ്ട് മണ്ണിലടക്കും, അത് മണ്ണ് മണ്ണിനൊടിച്ചേരും. ഈ ആത്മാവ് അതിന്റെ സ്ഥാനത്ത് ചെല്ലും. അവിടെ ചെന്ന് കറങ്ങി തിരിഞ്ഞ് മേപ്പോട്ട് നോക്കി, ലോങ് സൈറ്റ് ഒക്കെ ഉണ്ട്, ഇപ്പോഴാന്ന് കണ്ണാടി വെക്കണം, അന്ന് കണ്ണാടിയും വെക്കണ്ട, പല സൗകര്യങ്ങളും ഉണ്ട് അതിന് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. ഈ ആളുകളെ തിരിച്ചറിയാം, അത് ആരാ അബ്രഹാം അപ്പച്ചനാണെന്ന് ചോദിച്ചില്ല, കറക്റ്റ് അറിയാം അബ്രഹാമാണ്. പിന്നെ മടിയിരിക്കുന്ന പഠിച്ചക്കിടന്ന ലാഫറാണ്, കുറ്റരോഗിയായിട്ട് കിടന്നെങ്കിലും ഇപ്പൊ അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കത്തക്കെന്ന് പറഞ്ഞാൽ അബ്രഹാം ലോകത്തിലേക്ക് വലിയ കോടീശ്വരനാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അബ്രഹാമിന് 1350 നാഴിക നീളും 600 നാഴിക വീതിയുമുള്ള ഹോളിയിലാൻ്റെ ഏകജന്മിയാണ് അബ്രഹാം. ഡാറ്റാ ബിർളാക്ക് എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഓഫീസിന്റെ പി യുണാകാനുള്ള യോഗ്യത ഇന്ന് അവർക്കൊക്കെ ഉള്ളു. അത്രയും വലിയ ആളാണ് അബ്രഹാം. 1 ഇരുപത്തിരണ്ട് യോദ്ധാക്കളെ വീട് ജനിപ്പിച്ചു വളർത്തവരെ കൊണ്ടുപോയി അത്രയും പേരെങ്കിലും വീട് സൂക്ഷിക്കാൻ വേണം, സ്വകാര്യ പട്ടാളം കയ്യിലുള്ളവനാണ്. ഇവിടെ ആരാ സ്വകാര്യ പട്ടാളം ഉള്ളവന്? അത്രയും വലിയ പുള്ളി അബ്രഹാം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സെന്റ് കിടക്കപ്പാടമില്ലാത്ത കുഷ്ഠരോഗിയുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടാൽ ലോകം കണ്ടതൊക്കെ അബ്രഹാമിന്റെ പൊസിഷന്റെ അത് നിലവാരത്തിൽ ആ മടിയിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അവിടെ വേർതിർക്കമില്ല, അതിവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഇവിടെ വലിപ്പ ചെറുപ്പങ്ങളുണ്ട്, അവിടെ ചെല്ലുമ്പോൾ അതില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. അത് അബ്രഹാമിന്റെ മടിയിൽ എന്ന് പറയാതെ ഏലിയാമിന്റെ മടിയിൽ നിന്ന് എന്താ പറയാഞ്ഞത്? അവൻ കിടക്കപ്പാടമുള്ളവരല്ല. ഏലിശയുടെ മടിയിൽ നിന്ന് എന്താ പറയാഞ്ഞത്? അബ്രഹാമിനെ അവിടെ വരികയില്ല, അബ്രഹാമിനേക്കാൾ വലിയ ഒരാളിനെ പരയമെന്ന് എടുക്കാറില്ല. അതുകൊണ്ട് പറഞ്ഞു അബ്രഹാമിന് മടിയിലാണ്. മരണാനന്തര സ്ഥിതിഗതികളെ വിലയിരുത്തുവാൻ കർത്താവ് പഠിപ്പിച്ച സംഭവമാണ് അവിടെ കണ്ടു. അപ്പൊ ചോദിക്കണം, മറ്റേ പുള്ളി പാതാളത്തിൽ കിടന്നു, നിന്നപ്പെട്ട് നോക്കി, നോക്കിയപ്പോ അബ്രഹാമിനെ കണ്ടു, ലോസറിനെ കണ്ടു, പുള്ളിക്കാരൻ രക്ഷപ്പെടാനുള്ള ഉപാധികളും കണ്ടുപിടിച്ചു. ഈ ചിന്തയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട്. ദാഹത്തിന് തീ കൊണ്ടുവരാനാന്ന് പറഞ്ഞു, ദാഹത്തിന് വെള്ളം. അപ്പം തിരിച്ചറി കൊണ്ട് കാര്യങ്ങളുടെ വിവരം പുള്ളിക്കൊട്ടെന്ന് വരാ, അബ്രഹാം പിതാവ് എനിക്ക് ദാഹിക്കുന്നതിനാൽ തീ കൊണ്ടുവരണോ എന്നല്ല പറഞ്ഞു, അല്ല നമ്മൾ തീക്കകത്താ കിടക്കുന്നത്, ജാലയിലാന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ അവിടെ കിടക്കുമ്പോൾ ദാഹ ശമനം എന്ന് പറയുന്നത് വെള്ളം കൊണ്ടാണെന്നറിയാം. ആ ഉപാധി അവർ ഉപയോഗിച്ചത് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോ അതിന് അബ്രഹാം കൊണ്ടുവരാൻ പറയാൻ അവന് യോഗ്യതയില്ല, കാരണം ജീവകാലം മുഴുവൻ അവന്റെ അപ്പം കൊടുത്ത് പഠിക്ക ചെലവിന് കൊടുത്തിട്ട പുള്ളിക്കാൻ അബ്രഹാമിന് മടിയിരിക്കുമ്പോൾ ഒരു ഉള്ളി വെള്ളം അവന്റെ കൈവിരളെ തൊട്ട് നാക്ക് തണുപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. കൈസലോ അബ്രഹാം പിതാവെ എന്ന് വിളിച്ചത് കൊണ്ടൊരു കാര്യം മനസ്സിലാക്കിക്കോണം, പ്രചാരിക്കാനല്ല. പിന്നെ അബ്രഹാം കുലത്തിൽ ആ പിറന്ന ഒരു നല്ല സുന്ദരക്കൂട്ടം, നല്ല ആ കുടുംബത്തിലുള്ളതിലേക്കും ആ കുലത്തിലേക്കും വലിയൊരു ധനവാനാണ് പോയിരിക്കുന്നത്. അപ്പൊ ധനവാനായോട്ട് സ്വർഗത്തിൽ പോകുന്ന ആരും വിചാരിക്കല്ലേ, അത് വേറൊരു വിഷയം. അവിടെ ചെന്ന് പുള്ളിക്കാരനോട് ആദ്യത്തെ റിക്വസ്റ്റ് തള്ളി, എന്താ തള്ളി? അബ്രഹാം പിതാവേ ആ സമയം ചെറുതുള്ളി വെള്ളം അവന്റെ വലുതോട്ട് എന്റെ നാക്കിനെ ഒന്ന് ഒരാറ്റിനെ വെള്ളം കുടിച്ചാൽ ദാഹം തീരാത്ത പുള്ളിക്കാരൻ ഒരു ഉള്ളി വെള്ളത്തിന് വേണ്ടി കേഴുന്നു. ഓർത്തോണേ ഈ കളിയൊന്നും അവിടെ നടക്കുകയില്ല. ആ വെള്ളം ഒരു തുള്ളി വെള്ളം നാക്ക് നടക്കാൻ, ഒരു ഒറ്റ തുള്ളി വെള്ളം എന്ന് പറഞ്ഞാൽ ആ സ്ഥലം വെള്ളമില്ലാത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞു. അതാണ് വെള്ളമുള്ള സ്ഥലമാണെന്നെങ്കിൽ അല്ലേ കുടിക്കാൻ നോക്കുള്ളൂ. അവിടെ ഇല്ല ആ പ്രദേശത്തെ, അതില്ല. കാരണം ജ്വാലയിലാണ് മൊത്തം തീയുടെ ആഴമായ തീക്കുണ്ടത്തിലേക്കാണ്. അതുകൊണ്ട് അവിടെ ജ്വാലയേ ഉള്ളൂ, അവിടെ വെള്ളമില്ല. അതുകൊണ്ട് ആ കൊണ്ടുവരണമെന്നും വേണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത റിക്വസ്റ്റ്, അതിന് അടുത്ത റിക്വസ്റ്റ്. ശരി പോകട്ടെ, പറഞ്ഞില്ല. അപ്പൊ അബ്രഹാം മറുപടി പറഞ്ഞതോ? അബ്രഹാം മറുപടി പറഞ്ഞേ, മകനെ ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് വരാനൊക്കത്തില്ല, അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരാനൊക്കത്തില്ല, വരത്തുപോക്ക് നടക്കത്തില്ല. ഇനി വരത്തുപോക്ക് എന്ന് പറഞ്ഞാൽ എന്തു? ചില സമൂഹങ്ങളും സമൂഹ ആൾക്കാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വരത്തുപോക്കുണ്ടെന്ന്. അതിന് വെച്ചു വളർന്ന് കൊടുക്കുന്നുണ്ട്. വല്ല എലിയെ കൂച്ച സന്ദേശിച്ചു പോകല്ല, നീ വരത്തുപോക്ക് ഇവരാരും വന്ന് ഒന്നും കഴിച്ചു പോകത്തില്ലെന്ന്. ഒരു വെള്ളി വെള്ളം കുടിക്കാൻ ലാദറിനെ അവിടെ തലവാരെ വിടാത്ത ദൈവം തമ്പുരാനാണോ ഈ 40-നും 16-നും വെച്ചു വളർന്ന് കൊടുക്കുന്ന തിന്നാൻ വിടുന്നത്? അബദ്ധം പറ്റരുത്, വിടത്തില്ല, അത് കിട്ടത്തില്ല, അതങ്ങനെ സംഭവമേ ഇല്ല എന്നുള്ള കാര്യം ക്ലിയർ ആണ്. അത് കഴിഞ്ഞു പിന്നത്തെ അവിടെ മധ്യസ്ഥ എന്തുവാ എന്റെ വീട്ടിലോട്ട് എന്നപ്പന്റെ തിരുഭവനയത്തെ കുറിച്ചുള്ള ചിന്ത പറ മിഷണറി വേലയുടെ ഭയങ്കര സ്പിരിറ്റ് അങ്ങ്, സുവിശേഷ വേലയുടെ സ്പിരിറ്റ്. മറ്റേ യോഗത്തിന് മുടക്കുക, പോകുന്നവരെ മുടക്കുക, വിടാതിരിക്കുക, പോകാതിരിക്കുക, അങ്ങനെ യോഗക്കാർക്ക് യോഗങ്ങൾക്ക് എതിരായിട്ട് പ്രതികരിക്കുക, അതെ അങ്ങനെ ആരെങ്കിലും നിയമങ്ങളുടെ യോഗത്തിന് നോട്ടീസ് എവിടെയും അടിച്ചിറക്കിയാൽ പള്ളിയിൽ അത് വായിക്കരുത് എന്ന് കൽപ്പന കൊടുക്കുക, ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ കരബലം. നാട്ടിൽ ഇരുന്നപ്പോ അവിടെ ചെന്നപ്പോ പുള്ളിക്ക് യോഗം നടത്തണം, നോട്ടീസ് അടിക്കണം, പ്രസംഗം തീരുമാനിക്കണം, വീട്ടിലപ്പൻ സഹോദരന്മാരെല്ലാം ഇങ്ങനെയാണെങ്കിൽ ഇവരെ വരത്തുള്ള അന്നേരം മനസ്സിലായത് ഈ കളി കളിച്ച് ഈ പോക്ക് പോയാൽ അവന്മാരെല്ലാം എവിടെ വരൂലോ. അന്നേരം ആ കാര്യം മനസ്സിലായത് ഈ പോക്കിന്റെ ഭംഗി കേട്. അവിടെ വീട്ടുകാരെ കുറിച്ചുള്ള ആദ്യം കയറിയത് പലരും വാസ്തവത്തിൽ അറിയുന്നില്ല, ചെന്ന് കഴിഞ്ഞേ അറിയത്തുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ ചെന്ന് കഴിഞ്ഞാ പിന്നെ തിരിച്ചു വരാൻ ഒക്കാത്ത സ്ഥലമാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, അവിടെ ചെന്ന് സുഖം അറിഞ്ഞ് തിരിച്ചു വന്ന് പ്രസംഗിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒറ്റപ്പാട്ട് കാണത്തില്ല. മുഴുവനൊന്നും രക്ഷിക്കപ്പെട്ട വെട്ടസുകാരൻ ഒരു സ്നാനമല്ല 9 മുങ്ങിയേനു, 9 ദിവസവും മുങ്ങിയേനു. കാരണം അവിടുത്തെ ചൂടറിഞ്ഞ് ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ കർത്താവ് പറഞ്ഞു, ഹോസ്റ്റില്ലാത്ത കർത്താവ് പറഞ്ഞു, സ്ഥിതി ഇതാണ്, ഗതി ഇതാണ്, നിനക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടോ, അല്ലെങ്കിൽ ഗതി ഇതാണ്. അവിടുന്ന് കാര്യപരിപാടിയെല്ലാം വിഗ്രഹമായിട്ട് അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞ പറഞ്ഞു, പിതാവേ ഇങ്ങനെ എനിക്ക് 5 സഹോദരന്മാർ അവിടെ ഉണ്ട്, ഈ സ്ഥിതിക്ക് എനിക്ക് അവരിങ്ങോട്ടേ വരൂ. അതുകൊണ്ട് അവിടുന്ന് ലാസറിനെ എന്റെ വീട്ടിലോട്ടൊന്ന് വിട്ട് ഒരു സുവിശേഷ പ്രസംഗം നടക്കണം, ചെലവൊക്കെ പുള്ളി വഹിക്കും. എവിടെ കിടന്ന് ഉണ്ടായകാല സ്വോത്രകാഴ്ചയിടാത്ത പുള്ളിക്കാരനായി ഇപ്പം ജോഷിയായ പ്രസംഗത്തിന്റെ ചെലവ് വഹിക്കാനെല്ലാം പുള്ളി തയ്യാറായി. എവിടെ പോയിട്ടാണ് നടക്കാൻ പോകുന്ന കാര്യമുണ്ട്, ചെയ്തും ചെയ്തു തീർന്നു തീർന്നു പോയത് പോയി, സംഗതി മുഴുവൻ പോയി. അപ്പൊ അവിടെ ഇതാ പറഞ്ഞ മറുപടി എന്തുവാ, മകനെ നടക്കത്തില്ല, അവിടെ പ്രസംഗം തീർന്ന് വിശ്രമത്തിന് വന്നിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ഇനി ഇവിടെ വിശ്രമത്തിന് കയറിയ പുള്ളിയെ പ്രസംഗത്തിന് ഇവിടെ അപ്രാവിന് പോവും. നമ്മൾ വായിച്ചെന്തോ അവരുടെ അവിടെ ഭയന്നു വിശ്രമിക്കുകയാണ്. ഈ ശരീരത്തിൽ ഇരിക്കുന്ന കാലത്ത് ചെയ്യുന്ന വേലയുടെ പ്രതിഫലമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ സ്വത്തം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച ആർക്കും നടക്കത്തില്ല. ദൈവമക്കളെ വല്ലതും ചെയ്യാമെങ്കിൽ ഇപ്പൊ ചെയ്തോടെ, അത് കഴിഞ്ഞ് അതേ പിന്നെ തോന്നും ഒന്ന് പോയി ചെയ്താൽ കൊള്ളാമെന്ന് നടക്കത്തില്ല. ദൈവമക്കളും വിചാരിച്ചോണം വല്ലതും ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുക, അതേ പിന്നീട് നടക്കുകയില്ല. ചെയ്യാവുന്ന നന്മയാണോ എന്നറിയുമ്പോൾ ആ കാര്യം ചെയ്യുവാൻ മടിക്കരുത്. അവിടെ കടന്നു അണ്ണേ പറഞ്ഞു നടക്കത്തില്ല, നീ ഇവിടുന്ന് ആരെയും ഇങ്ങോട്ട് വിട്ട് പ്രസംഗിപ്പിക്കാൻ നടക്കുകയില്ല. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവരുടെ വാക്കുകൾ കഴിഞ്ഞാൽ മരിച്ചവരിൽ ഒരുത്തർ ഉയർത്തരുത് എന്ന് പ്രസംഗിച്ചാലും സംഗതി നടക്കത്തില്ല. മരണാനന്തര പരിപാടിക്കാരുടെ പരിപാടി കൊണ്ട് ആത്മാവ് രക്ഷിപ്പാൻ സ്വർഗത്തിലേതെയും പ്ലാനിട്ടിട്ടില്ല. ജീവിച്ചിരിക്കുന്ന നാം രക്ഷിക്കപ്പെട്ടവരാണ്, രക്ഷപ്പെടേണ്ടവരോട് സാക്ഷ്യം പറയേണ്ടത്. അതിന് ഞങ്ങൾ സാക്ഷികളെന്ന അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സാക്ഷ്യം വഹിക്കണം. പാപത്തിന്റെ അന്ധകാരത്തിലേക്ക് അതിൽ ചുടിക്കുട്ടി അതിന്റെ ആ ദഹനസ്ഥലത്തിലേക്ക് താഴ്ന്ന ആത്മാക്കളെ രക്ഷപ്പെടുത്തുവാൻ, തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അതേ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർ നമ്മളാണ് എന്ന കർത്തവ്യ ബോധവും ദൈവന് പണം നിന്നും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മരണാനന്തരം എങ്ങോട്ട്? നീതിമാന്മാർ അതെ വിശ്രാമത്തിലേക്ക് പോകുന്നു, ദുഷ്ടന്മാര് നിത്യ ശിക്ഷാവിധിയിലേക്ക് മാറ്റപ്പെടുന്നു. അതെ, ഈ രണ്ട് വ്യക്തികളുടെ സംഭവങ്ങള് നമ്മുടെ ജീവിതത്തെ വാസ്തവത്തിൽ സ്വാധീനിക്കണം. അതേ ദൈവമില്ലാതെ ക്രിസ്തുവില്ലാതെ രക്ഷിക്കപ്പെടാതെ മരിച്ചു പോയാൽ സഹോദരി സഹോദരാന്റെ സ്ഥിതി എവിടെയാണ്? അതെ, തിരിച്ചു വരുവാൻ കഴിയാത്ത, മനം തിരിയുവാൻ കഴിയാത്ത, രക്ഷപ്പെടുവാൻ കഴിയാത്ത ഒരഹമ അഭാവങ്ങളിലേക്ക് താഴ്ത്തപ്പെടുമ്പോൾ കർത്താവിൽ രക്ഷിക്കപ്പെടുന്ന ഈ മക്കള് കുഞ്ഞാടിന്റെ സന്നദ്ധയില് കർത്താവിന്റെ അടുക്കല് അവർ വിശ്രമിച്ച് സന്തോഷത്തിലായിരിക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് വസിക്കുന്ന അത്യുത്തമം. ഇങ്ങനെ ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിന്റെ കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അവിടെയാ പല നിയമസിദ്ധന്മാർക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു. നിങ്ങൾ ആസാഫിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പണിയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരാനുള്ള ദൃഷ്ടാന്തമായിട്ട് എല്ലാം ഒന്നും കൊണ്ടുവരാൻ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ടുണ്ട്. ആസാഫ് 73-ാം സങ്കല്പം 24-ാം വാക്യത്തെ പറഞ്ഞേക്കുന്ന വാക്യം സകല പെന്തെക്കോസ്തുകാർക്കും ദൈവമക്കൾക്ക് കാണാതെ അറിയാം. എന്താ പറഞ്ഞത്? അതിന്റെ വസ്തുവിടെ ജില്ലയിൽ നമുക്ക് വായിക്കാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വാക്യം എന്താ? നിന്റെ ആലോചനയാൽ നീ എന്നെ ഇപ്പോൾ ഇവിടെയാണല്ലോ, നിന്റെ ആലോചനയാൽ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പഴയ നിയമത്തിലെ ആസ്വാദം പറയാണ് കർത്താവ്. ഇപ്പോൾ ദണ്ഡിപ്പിക്കപ്പെടുന്നവനാണ്. വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഇപ്പോൾ നിന്റെ ആരാധനയാൽ ഞാൻ നടക്കുന്നു. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നീ എന്നെ കൈക്കൊള്ളോ. എവിടാവത് യുവക്കളെ മരണാനന്തരം മഹത്വത്തിലേക്ക് പോകുമെന്നാണ് പഴയ നിയമസിദ്ധന്മാർ പറഞ്ഞത്. ആത്മാവിനെ ദൈവത്തെടുക്കലേക്ക് പോകുമെന്നാണ് പഴയ നിയമസിദ്ധന്മാർ പറഞ്ഞത്. മോശ പറഞ്ഞത് ഞങ്ങൾ പറന്നുപോകുമെന്നാണ് മോശ പറഞ്ഞത്. അതേ സാമസം ഞാൻ ശലോമോൻ പറഞ്ഞത് ആത്മാവിനെ ദൈവത്തെ അടുക്കലേക്ക് പോകുമെന്നാണ്. ഈ വാക്യങ്ങൾ വല്ലയിടത്തും പെശകിട്ടുണ്ടോ? ദൈവത്തിന്റെ അടുക്കൽ പോകും, കർത്താവിന്റെ അടുക്കൽ പോകും, മഹത്വത്തിൽ പോകും. ഈ വാക്കുകൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സകല വാക്കുകൾ കർത്താവിന്റെ അടുക്കൽ ദൈവസ്ഥാനത്ത് നിലനിന്നുള്ള നിലയിലാണ് ഭക്തന്മാരെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ദുഷ്ടന്മാരുടെ ഗതി വളരെ വളരെ പരിതാപകരമാണ്. സംഭവം അവിടെ പറഞ്ഞല്ലോ. ഇനിയും ദുഷ്ടന്മാരെ എവിടെയാണെന്നുള്ളതിന്റെ വേദഭാഗങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എടുത്ത് വായിച്ചാട്ട് 9:17 മരണാനന്തര ദുഷ്ടന്മാരെവിടെ? അപ്പോൾ ദുഷ്ടന്മാര് പ്രവൃത്തികളാൽ അധർമ്മം ചെയ്യുന്നവര്, പ്രവൃത്തികളാൽ അശുദ്ധി ചെയ്യുന്നവര്, പ്രവൃത്തികളാൽ ദൈവത്തെ കോപിപ്പിക്കുന്നവർ, പ്രവൃത്തികളാൽ അത് ദൈവദ്വേഷികളായവര്. ദുഷ്ടന്മാരെന്നുള്ള വാക്ക് പാപികളെന്നും ദുഷ്ടന്മാരെന്നും ദൈവത്തിനപ്പുറത്ത് അനുസരണം കെട്ടവരെന്നും അതേ മറ്റു മറ്റു അനേക വാക്കുകളാൽ അവരെ പരിചയപ്പെടുവാൻ കഴിയും. ഏതായാലും അവർക്കെല്ലാവരുടെ പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന, അധർമ്മം പ്രവർത്തിക്കുന്ന, പാപം ചെയ്യുന്ന, അത് അനുസരണക്കേടലിന്റെ വ്യാപാര ശക്തിയിലായിരിക്കുന്ന ഈ വാക്കുകളെല്ലാം അവിടെ കൂട്ടിച്ചേർത്തോണം. അങ്ങനെയുള്ളവരെല്ലാം ദുഷ്ടന്മാരും. അടുത്ത ഒരു വാക്ക്, ദൈവത്തെ മറക്കുന്ന സകല ജാതികളും. ദുഷ്ടന്മാർ വലിയ ദുഷ്ടതയൊന്നും ചെയ്യാതെ പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട്, മറ്റ് പലതും ചെയ്തുകൊണ്ട്, മോക്ഷത്തിന് വേണ്ടി ചെയ്തുകൊണ്ട്, അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പുള്ളികളുണ്ടല്ലോ, സർവ ജാതികൾക്ക്. അവർക്ക് ഒരു ഇമാജിനേഷൻ, ചില സാങ്കല്പികതകളുണ്ട് മോക്ഷത്തിൽ പോകുമെന്നുള്ളത്. പക്ഷേ സർവ ജാതികളെ അടച്ചു പറയുകയാണ്, ദുഷ്ടന്മാരും ദൈവത്തെ മറന്നു പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന സർവ ജാതികളും എവിടെ പോകും? പാതാളത്തിലേക്ക്, അധമപാതാളത്തിലേക്ക് പോകും. അത് രക്ഷാസ്ഥാനമല്ല, കർത്താവിന്റെ അടുക്കലല്ല. അപ്പോൾ അവിടെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അടുത്ത ചില വാക്യങ്ങളോട് അതിനെ വോൽവലകമായി നമുക്ക് സ്ഥാപിക്കുവാൻ 63:9 വായിച്ചാട്ട്, 49:13 വേറെ അടുത്ത് വായിച്ചാട്ട്. ദുഷ്ടന്മാരുടെ ആത്മാക്കൾ മരണാനന്തരം ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. 9 അതേ വെർഷൻ, അതേ സ്ഥലം തന്നെ ഈ 63 ദുഷ്ടന്മാർ കൊടുത്തിരിക്കുന്നു. അവിടെ സ്വർഗത്തിലോട്ടല്ല അവർ പോകുന്നത്, അവർ നീതിമാന്റെ ജീവിതയാത്ര മേലോട്ടാണ്. കീഴെയുള്ള പാതാളത്തിൽ അവർ ഒഴിഞ്ഞു മാറുന്നു എന്നാണ്. അപ്പോൾ കീഴെയുള്ള പാതാളമുണ്ട്, അത് ദുഷ്ടന്മാർക്കിട്ടേക്ക്. ഇനിയും 49:13 വാക്യം വായിച്ചാട്ട്. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നു. അടുത്തത് അവരെ പാതാളത്തിന്റെ ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്തത് മൃത്യു അവരെ മേയിക്കുന്നു. നിൽക്കട്ടെ, അപ്പോൾ മരണമെന്ന ഇടയന്റെ കീഴിൽ പാതാള സ്ഥലത്തെ ആടുകളായിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്, വിട്ടിരിക്കുകയാണ്. അവർ ജീവന്റെ മാർഗം കാണത്തില്ല, അവർ ദൈവത്തിന് സ്വസ്ഥയിൽ പ്രവേശിക്കത്തില്ല. അവർ പ്രവൃത്തി കൊണ്ട് ശപിക്കപ്പെട്ടവരാണ്, തള്ളപ്പെട്ടവരാണ്, അകർച്ചത്തിൽ ജീവിച്ചവരാണ്, പാപത്തിൽ ജീവിച്ചവരാണ്. അവരുടെ വാസസ്ഥലം വളരെ ക്ലിയർ ആയിട്ട് വേദോസ്തം പറയുന്നു, പാതാളത്തിന്റെ അതോ ഭാഗത്ത്, അതോ പാതാളത്തിലേക്ക്. അതേ മൃത്യു അവരെ മേയിക്കുന്നു, അതേ മരണം എന്ന ഇടയിൽ അവരെ നടത്തുന്നു. ഇതെല്ലാം അവിടെ ക്ലിയർ ആയിട്ട്. അപ്പോ കുറഞ്ഞ പക്ഷം ഒരു ഭാവിയെ കാണുമ്പോൾ രക്ഷിക്കപ്പെടാൻ മനസ്സില്ലാത്തവന് സുവിശേഷം പറഞ്ഞ് തീരെ ഏക്കുന്നില്ലെങ്കിൽ സഹോദര ചെന്നു ചേരുന്ന സ്ഥലത്തിന്റെ സുഖം കൂടി ഇതാണെന്ന് ആ ധനവാന്റെ ദൃഷ്ടാന്തം കണക്കിലെടുത്ത് ഈ വേദവാക്യങ്ങൾ സഹിതം അവരുടെ അവസ്ഥകളും അനുഭവങ്ങളും ഒന്ന് പറയുവാനിടയായാൽ ഒരു ചെറിയ നിലയിലുള്ള സുവിശേഷം പറയാനുള്ള വകുപ്പൊക്കെ ഇതിനകത്ത് കിട്ടും. പഠിക്കണം, തുന്നത്താരത്തിന്റെ ക്ലാസ്സൊക്കെ വേണം. ഈ മരണാനന്ദ ജീവിതത്തെക്കുറിച്ച് ക്ലാസ് വേണമെന്ന് പറഞ്ഞ് പല ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതായാലും അത് ഇത് ഫലം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സുവിശേഷം വലിയ അങ്ങ് തുടങ്ങാമല്ലോ. അതിൽ അടുക്കിന് ചേട്ടയ്ക്ക് നമുക്ക് അതങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത് എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇരിക്കുകയും വേണം. മരണാനന്തരം നീതിമാന്മാർ എവിടെ, മരണാനന്തരം പാപികളുടെ അവിടെ ആത്മാക്കൾ എവിടെ, ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് അത് മാറ്റപ്പെടുന്നു. ഇപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് ബ്രാക്കറ്റ് ഇട്ട് പറയുകയാണ്, ഇവരെ സ്ഥിരമല്ലി ചെല്ലുന്ന ഈ പ്ലേസ് അവരുടെ പെർമനന്റ് പ്ലേസ് അല്ല. ഈ ദുഷ്ടന്മാരെ എല്ലാം കൂടി ഒരു വാക്ക് പറഞ്ഞ് ഇപ്പൊ അങ്ങ് വിടാം, പിന്നെ സമയമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പഠിപ്പിച്ചോളാം. വെള്ളസമുഹാസനത്തിന്റെ മുമ്പിലത്തേക്ക് വരുന്ന വിപുലമായ ഒരു ക്ലാസ് ഉണ്ടോ, അതിന്റെ സമയത്ത് എത്തിയാൽ ആകട്ടെ, ഇപ്പൊ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെ ഒരു ക്ലാസ് അത് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ട്, ഇവരെ മുഴുവൻ പേര് കയ്യിൻ മുതലുള്ള മുഴുവൻ ദുഷ്ടന്മാരെയും കൂടെ ഇല്ല താഴെ നരിച്ചു കൊണ്ടുപോയി വിധാനത്തിൽ നിർത്തി, മേലിലും താഴെയും അല്ലാത്ത സ്ഥലത്ത് കൊണ്ടൊരു നിർത്തി നിർത്തും. അതെന്തോ അങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പിടിയില്ലായിരിക്കും. വിധാനത്തിൽ നിർത്തി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല പുള്ളികളും പിടി കിട്ടത്തിൽ. വെള്ളസമുഹാസനം വിധാനത്തിൽ, വെള്ളസമുഹാസനം ഭൂമിയിലല്ല, വെള്ളസമുഹാസനം സ്വർഗത്തിലുമല്ല. കാരണം ഈ പാവികളെല്ലാം അവിടെ അടിച്ചതിനകത്ത് കയറ്റി പിന്നത്തെ ശല്യം അങ്ങോട്ടും കൊണ്ടുപോകത്തില്ല. അപ്പൊ സ്വർഗത്തിലുമല്ല, പിന്നെ ഭൂമിയിലല്ലെന്ന് തെളിയിക്കാൻ കാര്യം എന്താ? വേദോസം അറിയാവുന്നവരും പഠിപ്പിക്കാൻ കൊള്ളാവുന്നവരും അത് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഭൂമിയിലല്ലെന്ന് പറയാൻ കാര്യം എന്നെ അറിയാവുന്നവരെന്ന് പറഞ്ഞ് വെള്ളസമുഹാസനം ഭൂമിയിലല്ല അതെന്ന് പറഞ്ഞിരിക്കുന്നു. ഭൂമിയിലല്ലെന്ന് ഞാൻ കറച്ചു പറഞ്ഞു, പിന്നെ എവിടെയാണ് നിങ്ങളെന്ന് പറയാൻ വാക്യമെടുത്ത്? സ്വർഗത്തിൽ അല്ലെന്നാ പറഞ്ഞത്. ഈ പാവികളെല്ലാം കൂടെ ഇപ്പൊ ഒരവസ്ഥ പറഞ്ഞാലും പല നല്ല കാര്യം പറയുന്നവരാ അവൻ, ചിലപ്പോഴൊക്കെ ചോദിച്ചാൽ ശരി ഉത്തരം പറയും. ആ ശരി പോട്ടെ, എവിടെയാ? പുതിയ കാലത്തിൽ പുതിയ ഭൂമിയിലാണ്. പുതിയ കാലത്തിൽ പുതിയ ഭൂമിയിൽ ഈ ദുഷ്ടന്മാരെ കയറ്റു, എന്നാ പിന്നെ അതിന്റെ പേര് പിന്നെ എന്തുവാ? അവിടെ അല്ല, വെളിപ്പാട് ദിവസം 20-11 ഒരിക്കലേലും വായിച്ചിട്ടുള്ളത് ഇതിനകത്തുണ്ടെങ്കിൽ, ഒരുപാട് വായിച്ചത് ഇതിനകത്തുണ്ട്. ഞാൻ വായിച്ചിട്ടൊന്നും പറയുന്നൊന്നും ശരിയൊന്നുമല്ല. അവിടെ എഴുതിയിരിക്കുന്നത് പിന്നെങ്ങനെ ഭൂമി നിർത്തുന്നേ, എന്നാ മതി, പിന്നെങ്ങനെ ഭൂമി നിർത്തുന്നേ? വെള്ളസമുഹാസനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വെള്ളസമുഹാസനത്തിനിരിക്കുന്ന മുമ്പിൽ നിന്ന് വാനഭൂമികൾ മാറിക്കൊടുത്തു. പക്ഷെ ദുഷ്ടന്മാരെ മാറ്റിയില്ല, ദുഷ്ടന്മാരെ കൊണ്ടുവന്നായിരിക്കും. മരിച്ചവരുടെ ആത്മാക്കൾ അവന്റെ മുൻപാകെ വന്നു, സമുദ്രം തന്നെ മരിച്ചവരെ സമുദ്രം ഏൽപ്പിച്ചു കൊടുത്തു. കെട്ടി തൂങ്ങിച്ചെത്തിയവനും മാറ്റിച്ചാടിച്ചെത്തവനും പൊളയെത്തിപ്പോയവനും അങ്ങനെ ചത്തതും ഇങ്ങനെ ചത്തതും കെട്ടതും മാറ്റിപ്പോയത് സർവതും വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വന്നു. പുസ്തകങ്ങൾ തുറന്നു, പിന്നെ വിധി വിസ്താര പരിപാടികൾ തുടങ്ങുകയാണ്. അതവിടെ കിടക്കട്ടെ, ഞാൻ പറഞ്ഞത് അവിടെ കൊണ്ട നിർത്തി സർവദുഷ്ടന്മാരെ കണക്ക് പറയിപ്പിച്ച് പ്രവൃത്തികൾ സഹിതം പുസ്തകങ്ങളുടെ ഏടുകളെടുത്ത് ബോധ്യപ്പെടുത്തി, നീ നരകയോഗ്യനാണ്, നീ പാപിയാണ്, നീ ജീവന്റെ വസ്തുത പേരില്ലാത്തവനാണെന്ന് കാര്യം പറഞ്ഞ് ക്ലിയറാക്കി അവരെ സമ്മതിപ്പിച്ച് അവരുടെ സ്ഥലത്തേക്ക് അവരെ അയക്കുകയാണ്. 15 വാക്കിന്റെ ഡിക്ലറേഷൻ അതേ ജീവസൽ പേരിൽ കാണാതെ ഏവനെ തീപ്പൊയി തള്ളപ്പെടും എന്ന വാക്കോട് അവിടെ ക്ലോസ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത് അത് ഭൂമി വെച്ചല്ല, ഈ ഭൂമിക്ക് മാറ്റം വന്ന 1000 കഴിഞ്ഞ് ഈ ഭൂമി അഗ്നിപ്രളയ തുല്യമായ അവസ്ഥയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് അത് ആ വിധാനത്തിൽ ദുഷ്ടന്മാരെ നിർത്തി ന്യായം വിധിച്ച് കരിപരിപാടി കഴിഞ്ഞ് പുത്തനുറച്ചിലെയും അതേ ബുധവാര ഭൂമികൾ പ്രത്യക്ഷപ്പെടുന്നത് അതിനുശേഷമാണെന്നുള്ള കാര്യം കൂടെ മറക്കരുത്. അതിപ്പോൾ ഓർത്ത് അത്രയും മനസ്സിലാക്കുക, പിന്നെ കാര്യങ്ങൾ. അപ്പോഴേ നമ്മള് ദുഷ്ടന്മാരുടെ ആത്മാക്കൾ മരണാനന്തരം എവിടെയാണെന്നുള്ള വസ്തുത നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അടുത്ത ഭാഗം പുനരുത്ഥാനം, മരിച്ചവരുടെ ഉയർപ്പ്. മരിച്ചവരുടെ ഉയർപ്പ് എന്ന നമ്മുടെ പ്രതീക്ഷ, അതിന്റെ പൊതുവായ ജനറലായിട്ടുള്ളതായ നമ്മുടെ അതിനുള്ള പ്രത്യാശ, ദൈവവചനത്തിൽ നിന്ന് അതിന്റെ ഉപദേശാടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കുന്ന ഉത്തമമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പൊതുവായ ആശയത്തിൽ മരിച്ചവരുടെ ഉയർപ്പ്, ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കുന്നത് ശ്രദ്ധിച്ച് മറുപടി പറയണം. നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആത്മീയ പുനരുത്ഥാനമാണോ ശാരീരിക പുനരുത്ഥാനമാണോ സാങ്കല്പിക പുനരുത്ഥാനമാണോ ആലോചിച്ച് മറുപടി പറയണം. കുറച്ചിലാക്കി പറഞ്ഞാട്ടെ, ഞങ്ങളെ ഞാൻ ഏറിയാ തിരിച്ച് ചോദിച്ചാലേ ശരിയാവുന്നുള്ളൂ. നിങ്ങളെല്ലാം ഒന്ന് കുറച്ച് നേരം ഉണ്ടായി ഈ മുറിയിലേക്ക് സൗകര്യം വന്നത്. ആ ഇവിടെ ഇരിക്കുന്നു ഡോക്ടർ. ആ പിന്നെ അത് ശരി. ഞാൻ സഹോദരന്മാരെ നീ പറഞ്ഞു ആത്മീയം അല്ല പറഞ്ഞു പറയാമെന്ന് തോന്നി, എവിടെ ആത്മീയവും പറയുന്നുണ്ട് ഇടയ്ക്ക്. അല്ലാതെ ഞാൻ അങ്ങോട്ട് അവിടെ ശ്രദ്ധിക്കണമല്ലോ. ശരി ആത്മീയമാരൊക്കെയാ? ആത്മീയം പറഞ്ഞാരാ? വലിയ കളഞ്ഞല്ലോ ഭൂരിപക്ഷം വന്നപ്പോഴത്തേക്കും ഈ വചനത്തിന്റെ ഉറപ്പെന്ന് പറയുന്ന ഭൂരിപക്ഷത്തിന്റെ ഇപ്പൊ ഒന്നുമല്ല കേട്ടോ, അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ശരിപ്പോ ശാരീരിക പുനരുത്ഥാനം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ശാരീരിക പുനരുത്ഥാനം എന്ന വിഷയത്തിന് സർവ മതങ്ങളും ഏറെക്കുറെ എതിരാണ്, നടക്കുകയില്ലെന്ന് തന്നെയാണ് മറ്റ് മതങ്ങൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഇപ്പം ഹിന്ദു മതത്തിന്റെ പഠിപ്പിക്കുകളെ സംബന്ധിച്ച് പുനർജന്മം ജനനം മരണം ഇങ്ങനെ വന്നു വന്ന് വന്ന് പരബ്രഹ്മത്തിൽ ലയിക്കുന്നു, അവസാനം ആ വ്യക്തിത്വം ഇല്ലാതായി തീരുന്നു പഠിപ്പിക്കുകയാണ് അവരോട് പഠിപ്പിക്കുക. അങ്ങനെ അനേകം മതങ്ങളും അതിനോടനുബന്ധമായ പഠിപ്പിക്കലും മറ്റൊക്കെയാണ് സർവത്ര പശകിലാണ് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. എന്നാൽ നമ്മെ പഠിപ്പിക്കുന്ന തിരുവെടുത്തെന്ന് പറയുന്നതിന്റെ പ്രത്യേകത മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഏറ്റവും വിലവത്തായ നമ്മുടെ പഠിപ്പിക്കലിൽ ശാരീരിക പുനരുത്ഥാനമാണ് നമ്മളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിയൊന്ന് പറഞ്ഞേക്കാം. ബാക്കി ഒന്ന് എടുക്കാം, അതൊന്നും നിങ്ങൾ വേദവസ്തു തുടങ്ങുക നല്ലത്. 8:11 റോമ എടുത്താൽ ആ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നുള്ളതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്താട്ട്, ആ വാക്കാണ് അവിടെ ഏറ്റവും ബലം. നിങ്ങളെ ഉയർപ്പിക്കുമെന്ന് എഴുതിയാൽ മതിയായിരുന്നു, പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ചില വാക്കുകൾ വളരെ വളരെ ഊറ്റം ചില വാക്കുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നമ്മെ ഉയർപ്പിക്കും. ക്രിസ്തുവേശുവിന്റെ ആത്മാവിനെ ഉയർപ്പിച്ചത് യേശു ക്രിസ്തുവിന്റെ ശരീരം കല്ലറയിലേക്ക് വെച്ചതായ അതേ ശരീരം തന്നെയാണ് പുറത്തേക്ക് വന്നത്. ശിഷ്യന്മാരോട് പറഞ്ഞു, തോമസേ നിന്റെ കൈവിരലുകൾ എന്റെ ആണിപ്പാടിലേക്ക് ഒന്നിട്, ആ ആണികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിയ അതേ കരം തന്നെയാണത്. അതേ മുറിവേച്ചതായ ശരീരം തന്നെയാണ് ലോകത്തിലേക്ക് വന്നത്. അതേ കണ്ടീഷനിൽ പറയുകയാണ് നമ്മുടെ പുനരുത്ഥാനം എങ്ങനെ. അതേ ക്രിസ്തുവേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളി വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളി വസിക്കുന്ന അവന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളെ ഉയർപ്പിക്കുന്നല്ല, നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കോ. ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് പുനരുത്ഥാനം എന്ന ആ മഹത്തായ വിഷയത്തിന്മേലാണ് നിൽക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ് അതെ നമ്മുടെ സഭയുടെ അടിസ്ഥാനപരമായ ഏറ്റവും മികച്ച അതെ ഈടറ്റ ഉപദേശം എന്ന് പറയുന്ന യേശുവിന്റെ പുനരുത്ഥാനമാണ്. യേശുവിന്റെ പുനരുത്ഥാനം ഇല്ലായിരുന്നെങ്കിൽ അതെ നമ്മുടെ പ്രത്യാശയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. ദുർഗന്ധം പ്രവിക്കുന്നതായ കുടിമാടങ്ങളുടെ ചുറ്റുപാട് വരുന്ന വിലപിക്കുന്ന വിലാപ ഗീതമല്ല ക്രൈസ്തവ സഭയുടെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരുടെ ചുറ്റുമിരുന്ന് ആനന്ദിക്കുന്ന ആരാധനയാണ് ദൈവസഭയുടേത്. ക്രൈസ്തലോ ലോകത്തിലെ മതങ്ങൾ കുടിമാടങ്ങളുടെ വക്കത്തെ വിലാപ ഗീതങ്ങൾ ചൊല്ലുമ്പോൾ നമുക്ക് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു ചുറ്റുമിരുന്നുകൊണ്ട് ആനന്ദത്തിന്റെ ഗീതങ്ങൾ ദൈവത്തെ സ്തുതിപ്പാൻ ഭയമുള്ളവരെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ക്രൈസ്തലോ നമ്മുടെ ദൗത്യം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റോ, മരണത്തെ ജയിച്ചോ, പാതാളത്തെ ജയിച്ചോ. ആകയാൽ ജയിച്ചവനെ അതെ ജയിച്ച മാർഗത്തെയാണ് നാം മുറുകെ പിടിച്ചിരിക്കുന്നത്, ജയിച്ചവനെയാണ് നാം പിടിച്ചിരിക്കുന്നത്, ജയിച്ച മാർഗമാണ് നമ്മുടെ അതെ അടിസ്ഥാന മാർഗമാകയാൽ ഉയർത്തെഴുന്നേൽപ്പ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അതിന്റെ അടിസ്ഥാനപരമായ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റത് ഒരു ആത്മീയ പുനരുത്ഥാനമല്ലായിരുന്നു, അതൊരു സങ്കല്പികമല്ല. കാരണം അത് ഞാൻ പിന്നാലെ ലിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്, എത്രയോ എത്രയോ പ്രാവശ്യം കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷമായി, എത്ര എത്ര സമയം അതിന്റെ തെളിവുകൾ പിന്നാലെ ഉണ്ട്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ശരീരത്തിലാണ്, ശരീരമാണ് ഉയർത്തെഴുന്നേൽപ്പ്. ആണല്ലോ, അവിടെ ഇനി നമുക്കതിനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചേഞ്ച് 8:23 സെയിം ചാപ്റ്റർ മുമ്പേ വായിച്ചതിന്റെ പ്രോബ്ലം ആ അവിടെ വളരെ അധ്യായത്തിൽ തന്നെ പോലും പറയുന്നു ആത്മാവെന്ന ആദിദാനം നമുക്ക് ലഭിച്ചു. ആ ലഭിച്ച ദൈവമക്കൾക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം, ആത്മാവിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്നല്ല ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. നമുക്ക് നമ്മുടെ ശരീരം നമ്മളോടുള്ള ബന്ധം രണ്ട് വീണ്ടെടുപ്പ്, ഒന്ന് ആത്മാവിന്റെ വീണ്ടെടുപ്പ്, കാൽവറി കുരിശിൽ ശരീരത്തെ ആത്മാവിന്റെ വീണ്ടെടുപ്പും ശരീരത്തിന്റെ വീണ്ടെടുപ്പും അതേ ഭൂമിയുടെ വീണ്ടെടുപ്പും എല്ലാം നമ്മൾ കർത്താവ് ഉദ്ദേശിച്ചിട്ടിരിക്കുകയാണ്. ആകെ നമുക്ക് ലഭിച്ചത് ആത്മാവിന്റെ വീണ്ടെടുപ്പാണ്. ആകയാൽ നാം ഇപ്പോൾ ദൈവമക്കളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപത്തിൽ നിന്ന്, അതെ കോപത്തിൽ നിന്ന്, അതെ ശാപത്തിൽ നിന്ന്, അകൃത്യത്തിൽ നിന്നൊക്കെ അവൻ നമ്മെ വിടുവിച്ചു, നമ്മുടെ മരണം മാറ്റി. രണ്ട് ദിവസത്തിന്റെ 10 വായിച്ചാട്ട്, ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും ഇനി ലഭിക്കാൻ പോകുന്നതുമായ ആ രണ്ട് ഭാഗങ്ങളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. രക്ഷാശാസ്ത്രത്തിൽ നമുക്ക് ഇപ്പോൾ ലഭിച്ചതുകൊണ്ട് ഇനിയും നമുക്ക് ഭാവി ലഭിക്കാൻ പോകുന്നതുകൊണ്ട് അത് രണ്ടും വേർതിരിച്ച് വേദോസം പഠിപ്പിച്ചിട്ടുണ്ട്. വായിച്ചാട്ട്, ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പറഞ്ഞേ, ഇതോ നമ്മുടെ നീക്കിയത്, നമ്മുടെ മരണം നീക്കി. ഏത് മരണമാ നീക്കിയത്? ഉറക്കൂടെ ആലോചിച്ചത് പറഞ്ഞേ, ഏത് മരണമാ നീക്കിയത്? പൈസലോ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. ആകയാൽ ആദാം മുഖാന്തരം, ഒന്നാമത്തെ ആദാം മുഖാന്തരം വന്നതായ ആ മരണത്തെ, ഒടുക്കത്തെ ആദാമിന്റെ മരണത്താൽ ആ മരണം മാറ്റി. മരണം നീക്കി എന്ന പദത്തിന് വ്യാപകമായ അർത്ഥം കൊടുത്തേക്കുള്ളൂ. പ്രൈസലോ, അപ്പോൾ പറയുന്ന ശരീരമരണത്തിന്റെ വിഷയമല്ല, ഇപ്പോൾ മരണം നീക്കി. ഈ നമ്മുടെ ജഡശരീരത്തിൽ ആദാം പാപം ചെയ്ത മുഖാന്തരം ആ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നതുപോലെ അത് ഏക മനുഷ്യനാൽ പാപത്തിന് പരിഹാരം വന്നു. അത് ക്രിസ്തുവിനാലാണ്. ഒന്നാമത്തെ ആദാമിൽ അത് എല്ലാവരും മരിക്കുന്നു, ഒടുക്കത്തെ ആദാമിൽ എല്ലാവരും ജീവിക്കപ്പെടും. ലോകത്തിലേക്ക് പാപവും പാപത്തിന്റെ ഫലം മരണത്തെയും കൊണ്ടുവന്നത് ആദാം മുഖാന്തരമാണെങ്കിൽ ലോകത്തിലേക്ക് ജീവനും അതെ പുനരുദ്ധാതെ നിത്യ ജീവനും ശക്തിയും കൊണ്ടുവന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ഭാഗങ്ങള് പിന്നാലെ അതിന്റെ വ്യവസ്ഥ വെച്ച് പിന്നീട് പഠിപ്പിച്ചോളാം. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്, അത് ശരീരത്തിന്റെ ഉയർപ്പാണ് എന്ന കാര്യമാണ് മനസ്സിലാക്കി വരേണ്ടത്. ഇനി ഫിലിപ്പി ലേഖനം 3 എടുത്തത് നമ്മുടെ ശരീരത്തിന് വരുവാൻ പോകുന്ന ചേഞ്ച് എന്താണെന്ന് പഠിക്കേണ്ട ഇവിടെയാണ്. ഇതോ വരാൻ പോകുന്ന ചേഞ്ച്, ഇവിടുത്തെ നമ്മുടെ ശരീരത്തിന് എന്തോ ഉണ്ട്, താഴ്ചയുണ്ട്, പിന്നെ വീഴ്ചയുണ്ട്, പിന്നെ അങ്ങനെ അങ്ങനെ പോയാൽ പിന്നെ രോഗമോ രോഗമോ മരണമോ അതോ എന്തൊക്കെ പറയുന്നു. ആ ആട്ടെ പലതും ഉണ്ട്, ഇപ്പൊ അതെ ഉള്ളവർക്കറിയാം എന്തൊക്കെ ഉണ്ടെന്ന്, എല്ലാവർക്കും കണക്കൊക്കെ അറിയാം. അപ്പൊ എന്തോ പറഞ്ഞിരിക്കുന്നു, എന്തോ ഒറ്റ വാക്കിൽ അവിടെ പൗലോസ് അല്ല ഫിലിപ്പിയർ പറയുന്നു, ഒറ്റ വാക്കുകൊണ്ട് അങ്ങ് അതിനെ മൊത്തത്തിൽ അങ്ങ് അടക്കി പറഞ്ഞിരിക്കുക. നമ്മുടെ താഴ്ചയുള്ള, അപ്പം ഇത് പൗലോസിന്റെ ശരീരം ഏതാണ്ട് വേറെയാ, ഫിലിപ്പിയിലെ വിശ്വാസികളെ നിങ്ങളുടെ താഴ്ച എന്നല്ല പറഞ്ഞത്, നമ്മുടെ എല്ലാവരുടെയും ശരീരം മണ്ണിൽ നിന്നെടുത്തതാണെങ്കിൽ ലോകത്തിന്റെ സൗന്ദര്യപ്പട്ടം കിട്ടിയാലും പിന്നെ ഗുസ്തി പിടിച്ച് ഒന്നാമനായി തീർന്നാലും വിദ്യാഭ്യാസത്തിലെ ലോകത്തിലെ ഏറ്റവും തലപ്പത്ത് വന്നാലും സമ്പത്തിൽ പരമസമ്പന്നനായാലും ധനവാനായാലും ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, ഇപ്പോഴത്തെ ശരീരത്തിന് താഴ്ചയുണ്ട്, അതിനാർക്കും വിസ്മരിപ്പാൻ കഴിയത്തില്ല. ഇപ്പൊ വായിച്ചു അത് സ്വയം ചെയ്തു തരാം. ഇപ്പോഴത്തെ ആ അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യം. താഴ്ചയുള്ള ഇപ്പോഴത്തെ ശരീരത്തിന്റെ താഴ്ചകൾ എന്ത്, അവന്റെ മഹത്വമുള്ള ശരീരത്തിന്റെ അവസ്ഥ എന്ത് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതേതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. യേശുക്രിസ്തു പുനരുത്ഥാനത്തെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന പഠിപ്പിക്കലുകളിലേക്ക് ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ശരീരത്തിന്റെ താഴ്ച എന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. നോട്ട് എഴുതുന്നവർ അത് പോയിന്റ്സ് ആയിട്ട് എഴുതിയെടുത്താൽ കൊള്ളാം. ഇപ്പോഴത്തെ ശരീരത്തിന്റെ താഴ്ച, ലഭിക്കാൻ പോകുന്ന ശരീരത്തിന്റെ മഹത്വം, രണ്ട് വേദഭാഗങ്ങൾ എഴുതിക്കോട്ടെ. 1 കൊരിന്ത്യർ 15:44 ഇപ്പോഴത്തെ ശരീരത്തിന്റെ താഴ്ചയും വെളിപ്പെടുവാൻ പോകുന്ന തേജസ്സിന്റെ ശരീരമായ ആ പുനരുദ്ധാന ശരീരം മഹത്വ ശരീരത്തിന്റെ അതെ മഹത്വം എന്താണെന്ന് ഡിവൈഡ് ചെയ്ത് വ്യക്തമാക്കി പഠിപ്പിച്ചിരിക്കുന്ന വേദഭാഗമാണിത്. ഇതിനേക്കാൾ അതെ അപ്പുറത്ത് പഠിപ്പിച്ചിരിക്കുന്ന ഒരു പഠിപ്പിക്കലൂടെ ഇല്ല താനും. ആ വേദഭാഗം രണ്ടും വായിച്ചാട്ട്, അവിടെ തന്നെ 42 ആ വായിച്ചു ആ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അർദ്രവത്വം, ദ്രവത്വമില്ലാത്ത അവസ്ഥയിൽ ഇപ്പോഴത്തെ ശരീരത്തിന് ദ്രവത്വമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു രോഗമോ, ഇപ്പൊ കാൻസർ, ആ രോഗത്തിന്റെ പ്രധാന പ്രവൃത്തി എങ്ങനെയാ? ശരീരത്തിന്റെ അവയവങ്ങളെ, ഭാഗങ്ങളെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ശരീരഭാഗങ്ങളെ ദ്രവിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാൻസർ. അപ്പോൾ ഈ ശരീരത്തിന് എന്തോ ഉണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദ്രവത്വം ഉണ്ടാകാം, മരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വേറൊന്നുമില്ലല്ലോ. അപ്പോൾ ദ്രവത്വം എന്ന വാക്ക് ഇപ്പോഴത്തെ ബോഡിയിൽ അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകാവുന്നതാണ്, അല്ല അത് മരണാനന്തരം തീർത്തും അത് തന്നെയാണ്. അപ്പോൾ ദ്രവത്വത്തിൽ വിതയ്ക്കുന്നത് അർദ്രവത്വത്തിൽ, ദ്രവത്വമില്ലായ്മയിൽ. പിന്നെ ഉയർത്തുന്നത് ശരീരത്തിന് ദ്രവിക്കുവാൻ കഴിയത്തില്ല, ദ്രവത്വം വേഷത്തില്ല. അടുത്ത വാക്ക് വായിച്ചാട്ട്, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ് ഉയർക്കുന്നു, ബലഹീനത വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. ശരീരമുണ്ടെങ്കില് ആത്മീയ ശരീരമുണ്ട്. ഇനിയും അടുത്ത 50 മുതൽ 54 വരെ വാക്യം, സഹോദരന്മാരെ, ആ പ്രധാനമായ ഒരു മർമ്മം ഇവിടെ പൗലോസ് പറയുകയാണ്. സഹോദരന്മാരെ, ഒരു കാര്യം നിങ്ങൾ അറിയണം, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയത്തില്ല. പാപികൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല, ദുഷ്ടന്മാർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയയില്ല, രക്ഷിക്കപ്പെടാത്തവർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയയില്ല. ഇക്കാര്യം പരമാർത്ഥമായിരിക്കുന്ന പോലെ ഒരു കാര്യം പരമാർത്ഥമാണ്, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയയില്ല. അടുത്ത വാക്ക്, ദ്രവത്വമുള്ള ഈ ശരീരം അർദ്രവത്വത്തെ, സ്വർഗത്തിലുള്ളവ ദ്രവത്വമുള്ളതല്ല, അർദ്രവത്വമോ അവ അവകാശമാക്കത്തില്ല. അടുത്തത്, ഞാൻ മർമ്മം നിങ്ങളോട് പറയാം, ഞാൻ എല്ലാവരും കൊള്ളുകയില്ല അന്ത്യകാലത്തെങ്കിൽ, കണ്ടത് കണ്ണുമേക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, ശാകളം ധനിക്കും, മരിച്ചവർ ക്ഷയമില്ലാത്തവരോ ഉയർക്കും. ആ അവിടെ വീണ്ടും ചേർക്കുന്ന വാക്ക് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ദ്രവത്വമുള്ളത് അർദ്രവത്വത്തെയും ഈ മർത്യമായത് അവർക്കതയെയും പ്രാപിച്ചു പോയി പ്രാപിച്ച് ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അർദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനത്തിന് നിവർത്തി വരൂ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? കർത്താവ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മരണത്തിൽ നിന്നുള്ള വിടുതൽ, ഇപ്പോഴത്തെ ശരീരത്തിനുള്ളതായ വൈകല്യങ്ങൾ, ഇതിലെ താഴ്ചകൾ, ഇതിലെ പോരായ്മകൾ, ലഭിക്കാൻ പോകുന്ന ശരീരത്തിന്റെ മഹത്വകരമായ അവസ്ഥകൾ ദൈവമക്കൾ മനസ്സിലാക്കുമ്പോൾ അതെ, നമ്മിൽ വെളിപ്പെടുവാൻ പോകും. ദേശം വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വചനം എത്ര വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വചനമാണ്. ആ വചനത്തിന്റെ വ്യവസ്ഥയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നതും ഏറ്റവും നന്നായിരിക്കും. ആകെ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന വിഷയം കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ അത് സംഭവിക്കുന്നതാണ്. പുനരുദ്ധാനത്തെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ യേശുവിന്റെ പഠിപ്പിക്കലുകളാണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള പഠിപ്പിക്കലായിട്ട് നമ്മൾ എടുക്കേണ്ടത്. കർത്താവായ യേശു ഉയർത്തു എന്നുള്ള ആ വിഷയം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഉയർപ്പിനെ കുറിച്ചുള്ള കർത്താവിന്റെ പഠിപ്പിക്കലുകൾ, അതിന്റെ കാര്യകാരണ സഹിതവും നമുക്ക് ചിന്തിക്കേണ്ടതായ പല കാര്യമുണ്ട്. യേശു പറഞ്ഞു, ഇത് പറയേണ്ട ഒരു സാഹചര്യം, യോഹന്നാൻ 11:25 ഉണ്ടായ ഒരു സംഭവം. യേശു മാർത്തയോട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ആ ആ ആ
ആ ആ
അപ്പോൾ ഈ വാർത്ത പറഞ്ഞു, വാർത്ത ആ വാർത്ത എന്താ പറഞ്ഞേ?
അതിന്റെ
മോളി വാർത്ത പറഞ്ഞു എന്താ അറിയോ? കർത്താവ് വലിയ വേദാന്ത ഉപദേശങ്ങളെല്ലാം കൊണ്ട് അങ്ങോട്ട് ചെന്ന് അവളോട് പറഞ്ഞു, ഇങ്ങനെ നീന്തില്ല, മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്, ഞാനവനെ ഉണർത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി അതാ ഈ ദൈവചനം കേൾക്കേണ്ട സമയത്ത് അടുക്കളയിൽ നിന്ന് പണിയെടുക്കായിരുന്നു. അതിന്റെ ഗുണമാകുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം ആയിരുന്നു കൂടെ എന്തെങ്കിലും ചെയ്യുന്നാലും എ ബി സി ഡി ഉപദേശം അറിയാൻ വയ്യാതെ എന്തെങ്കിലും ഈ പുള്ളിക്കാരി നോക്കിയാ പറയും. അതെ പറഞ്ഞേ, ആ കർത്താവ് പറഞ്ഞു ഉണർത്താൻ പോകാം, പോയപ്പോ ഉയർപ്പിക്കും. ആ ഞാൻ ഇതെല്ലാം പറഞ്ഞു, ഞാൻ ഇല്ലാതെ നന്നായി എല്ലാം പറഞ്ഞ് പുള്ളിക്കാരി പറയാ, ഔ കർത്താവേ, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് എനിക്കറിയാം. ഇപ്പൊ ചെയ്യാൻ കർത്താവ് തുടങ്ങുക. പുള്ളിക്കാരി എന്നെ സമയം കണ്ടുപിടിച്ചു. ഓ കഴിവുള്ള സഹോദരി, ഇതൊക്കെ പറഞ്ഞു ഇന്നത്തെ ജനറൽ ബോഡിക്ക് കാണാൻ നിൽക്കുക, പ്രസിഡന്റ് സ്ഥാനത്ത് വരെ വരാനുള്ള സർവ യോഗ്യത അതില്ലായിരിക്കാം, ചില സഭയ്ക്കുണ്ടല്ലോ. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞ വലിയ കഴിവാണ് ഉപയോഗിച്ചത്. അന്ന് യേശു വീട്ടിൽ വന്ന് വചനമൊക്കെ പഠിപ്പിക്കുമ്പോഴേ മറിയ കാൽക്ക് വന്നിരുന്ന് വചനം പഠിച്ചു. പുള്ളിക്കാരി അടുക്കളയിൽ കിടന്ന് എന്ത് വേല, അത് എന്നാ പോട്ട് അവളേലും പഠിച്ചോട്ട്, പിന്നെ ചോദിച്ചു പഠിക്കാം, ഞാനിവിടെ ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചില്ല. അത്രയും പുള്ളി നല്ല ഹൃദയം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇരിപ്പുണ്ട് അത്രയും പുള്ളികളെന്നാണ് എനിക്ക് തോന്നുന്നത്. എടി ഞാൻ ഹോട്ടലിൽ എഴുതി എടുത്തോണേ, ഞാൻ ഇപ്പം നേരം ഇല്ലെങ്കിലും പിന്നെ ഞാൻ എന്നാ വരാം, അല്ലെങ്കിൽ എന്നാ ഇങ്ങനെ പഠിച്ചു. അങ്ങനല്ല, മായവട്ട കച്ചി തിന്നത്തുമില്ല, തിന്നത്തോ പശുവോ കാളയോ കച്ചിക്കാത്തോ ഇപ്പൊ കടിക്കുന്ന തിന്നുകയുമില്ല, തീറ്റുകയാണ് പറഞ്ഞു, പഠിക്കുകയുമില്ല. പഠിക്കുകയുമില്ല, പഠിക്കാൻ മറ്റുള്ള സമ്മതിക്കുന്നു. അവിടെ കർത്താവിൻ്റെ അടുത്തോട്ട് വന്ന് ഒരു കണ്ടില്ല, ഞാൻ ഇവിടെ കിടന്ന് പാടുവിടുന്ന അവിടെ വേണ്ട ചുമ്മാ കരുന്നിട്ട് ഇവിടെ നിന്ന്. അപ്പൊ കർത്താവ് പറഞ്ഞ അവളെ എണ്ണിപ്പിച്ച് പാടുകളെ പണിക്ക് വിടുവെന്നാ ഈ കൈ ഇവിടെ വിചാരിച്ചത്. കർത്താവ് പറഞ്ഞ ഒരു താക്കി ഇതാ കൊടുത്തത്, മറിയേ മറിയേ നീ പലതിനേ ചൊല്ലി വിചാരപ്പെട്ട് കിടക്കുകയാണ്, അല്പമേ വേണ്ടു, ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തോ, ഉച്ചക്ക് ചാപ്പാടില്ലേലും വേണ്ടുകില്ല, അവളെ തിരഞ്ഞെടുത്താ നല്ലത്. ഐസലോ മറിയ വചനം പഠിച്ചു, അതെ മാർത്തയ്ക്ക് അത് സാധിച്ചു, അതല്പം അസുഖമുണ്ടായി. അതുകൊണ്ട് കർത്താവ് പരിപാടികൾ പറഞ്ഞപ്പോഴും മനസ്സിരിക്കുന്ന വളരെ മൈലുകൾക്ക് വാട്ടുകൾക്കും ശേഷമുള്ള സംഭവമാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനമാണ്, ഞാൻ ജീവനാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ ആ ഉപദേശത്തിലെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യവും ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒന്നാമത്തെ ആദാം മുഖാന്തരം പാപവും പാപത്താൽ മരണവും ലോകത്തിൽ ഒന്ന് കോരന്തി 15:22 വാക്യത്തിൽ, അതെ ഒന്നാമത്തെ ആദാമാണ് ലോകത്തിലേക്ക് അതെ മരണത്തെ കൊണ്ടുവന്നത് പാപം, പാപത്തിന് കാരണം മരണമെന്ന് ഒന്ന് കോരന്തി 15:22 വാക്യം വായിച്ചാട്ടെ. ഒന്ന് കോരന്തി 15:21 വാക്യം വായിച്ചാട്ടെ. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം തന്നെ ഉണ്ടായി. അപ്പൊ പുനരുത്ഥാനം മരണം എങ്ങനെ സംഭവിച്ചു? മനുഷ്യനാൽ. അത് പുനരുത്ഥാനം എങ്ങനെ സംഭവിക്കുന്നു? അത് മനുഷ്യൻ മുഖാന്തരം തന്നെ അത് സംഭവിക്കണം. ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു എന്ന് നമുക്ക് ഒന്ന് കുറഞ്ഞ 15-ാം അധ്യായത്തിൽ നിന്ന് നമുക്കോട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇനിയും ഒന്ന് കുറഞ്ഞ 15:40-49 വാക്യം ഒന്ന് വായിച്ചേ. 15:48-49 വാക്യങ്ങള്, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. അടുത്തത്, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ. എന്താ നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചു കഴിഞ്ഞു. എന്താ പറയാ, ഇപ്പോഴത്തെ നമ്മുടെ ബോഡി അഥവാ നമ്മുടെ ശരീരം ആരുടേതാ? ആദാമ്യ പ്രകൃതിയുടെ മണ്ണുകൊണ്ടുള്ളവന്റെ ആ പ്രതിമ, അതേ പ്രതിമയാണ് ആ ഇപ്പോഴത്തെ നമ്മുടെ ശരീരം. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ നാം ധരിച്ചു എന്നുള്ളത് സത്യമാണെങ്കില്, അത് പരമാർത്ഥമാണെങ്കില്, സ്വർഗീയന്റെ പ്രതിമയും നമ്മൾ ധരിക്കും. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചവർ തന്നെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. നമ്മുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് വിശ്വസിക്കുന്നവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ തന്നെ പുനരുത്ഥാന ജീവനുമാണ് കർത്താവായ യേശു രക്ഷിതാവായ സ്വീകരിച്ച ദൈവത്തിന് മകൾ പറയുകയാണ്, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ നാം ധരിച്ചു എങ്കില് സ്വർഗീയന്റെ പ്രതിമയും ധരിക്കോ. അതേ മനുഷ്യൻ മുഖാന്തരം മരണമുണ്ടായെങ്കിൽ മനുഷ്യൻ മുഖാന്തരം മരണത്തിന് നീക്കവും വന്നു. പുനരുത്ഥാനവും മനുഷ്യൻ മുഖാന്തരം വന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ആ രണ്ട് വേദം, ആ വേദഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 49 വായിച്ചല്ലോ അല്ലയോ, 49 വായിച്ചു. അടുത്ത വാക്യം, ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിക്കുന്ന കർത്താവായ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞവൻ പ്രത്യക്ഷമായ വിഷയങ്ങളാണ്. 1 Corinthians 15:3 മുതലെട്ടുവരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടോ.
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട
അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു. ചിലരോ നിദ്ര പ്രാർത്ഥിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഉടനെ അകാല പ്രതിപോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി.
ശരി, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ മികച്ച തെളിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, കുറെ കൂടെ ഒരു 19 സ്ഥാനത്ത് യേശു ക്രിസ്തു ഉയർത്തുന്നതിന്റെ വെളിപ്പെട്ട കാര്യങ്ങള് അതിന് ലിസ്റ്റ് നോട്ടായിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം. ഇപ്പോഴും സമയമായിരിക്കുന്നതുകൊണ്ട് ആ ഭാഗത്തിന് വിശദീകരണം അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ മറക്കരുത്. ഏത് ഭാഗമാണ് വായിച്ച് അവസാനിപ്പിച്ചു? ഒന്നുകാര്യം പുനരുത്ഥാനത്തിന്റെ തെളിവ്, കർത്താവായ യേശുവിന്റെ ഉയർപ്പ്. യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണെന്ന് പോലും പറയുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം യേശു ക്രിസ്തു പ്രത്യക്ഷമായ പ്രത്യക്ഷതയുടെ വിവിധ വശങ്ങളും സ്ഥലങ്ങളും സന്ദർഭങ്ങളെയും കുറിച്ചുള്ള വിശദീകരണങ്ങൾ, അതിനേക്കാൾ ഉപരിയായി വേദപുസ്തകത്തില് ഈ കാര്യങ്ങൾ വളരെ ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രാവചനിക വശവും അതിന്റെ നിവൃത്തി വശവും കൂടെ ചേർത്ത് നമുക്ക് അടുത്ത ക്ലാസ്സുകൾ അതിനെ സംബന്ധിച്ച് പഠിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി കണ്ണുകളി അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം അതെ നമ്മുടെ ജീവിതത്തിലെ ഫലപ്രദവും അനുഗ്രഹപ്രദവും നമ്മൾ വെളിപ്പെടുവാൻ പോകും. ദേശനെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുവാനും അതെ അന്ധകാരത്തെ അത്ഭുതപ്രകാശത്തേക്ക് വിളിച്ചവന്റെ അതെ സൽഗുണങ്ങളെ ഓർത്ത് അവനെ സ്തുതിപ്പാനും ആ പാപത്തിന്റെ അന്ധകാരത്തിൽ വലയുന്നതായ ജീവിതങ്ങളെ രക്ഷിക്കുവാൻ നമുക്കൊരു ദാഹം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതെ ഹോസ്റ്റലിൽ നമ്മളോടെ പാർക്കുന്നവര്, അതെ ക്യാമ്പുകൾ നമ്മളോടെ പാർക്കുന്നവര്, അതെ ചുറ്റുപാടിൽ നമ്മളോടെ പാർക്കുന്നവര്, ആ നശിച്ചു പോകുന്ന ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുക. രക്ഷിക്കപ്പെട്ടവന്റെ ഏറ്റവും വലിയ ജോലിയാണ് അതെ നിത്യശിഷ്ടാവിൽ ലോകപ്പെട്ട ആത്മാക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ. അതെ നാം സുവിശേഷ വേലക്കാരായ ഫുൾടൈം പോകണമെന്നല്ല, അതെ രക്ഷിക്കപ്പെട്ട ഏതാത്മാവിന്റെ കടപ്പാടാണ് അതെ പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കളെ ദൈവത്തിന്റെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തീരുമാനം പ്രതീക്ഷ. കർത്താവേ അതെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതേ കർത്താവേ ആ ക്രൂശിങ്കിലേക്ക് ഞാൻ വരുന്നു, പാപത്തിൽ എനിക്ക് മോചനം തരുമാറാണ്. ക്രൂശിന് ചൊരിഞ്ഞ രക്തം കൊണ്ട് അത് ഇന്ന് രാത്രി കാലം എന്റെ പാപത്തെ മോചിക്കുകയും എന്റെ മകനും മകളുമാക്കി തീർക്കണമെന്ന ദൈവസന്നിധിയിൽ താല്പര്യത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ആ സമവാദാനത്തിൽ നിന്ന് അന്ധകാരത്തിലൂടെ അധികാരത്തിൽ നിന്നെ വിടുവിച്ച് ശ്രീകൃഷ്ണരൂപനായ പുത്രനെ ഹാജരാക്കി വയ്ക്കുവാൻ കഴിയുള്ള പിതാവിനോട് അത് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. ഇന്ന് വിടുവിപ്പാൻ യേശു സമീപസ്ഥനായിട്ടുണ്ട്. ഇതുവരെ രക്ഷാനിർണയം പ്രാപിക്കാത്തവരായി, ജീവന്റെ മുസ്ലിം പേരിതാത്തവരായി, ആതിശയം പ്രാപിക്കാത്തവരായി കർത്താവായ യേശു എന്ന് വന്നാൽ അതിനടുത്ത് കൊള്ളപ്പെടുമോ നിശ്ചയമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ അവരായിരിക്കുന്നതുകൊണ്ട് യേശുവേ ഞാൻ കുശെങ്കിലേക്ക് ഒന്ന് രക്ഷിക്കണമേ, എന്റെ പാപത്തിൽ തന്നെ മോചിക്കണമേ, പാപത്തിൽ വിടുവിക്കണമേ കർത്താവ്, ജീവനെ പ്രാപിപ്പാൻ അതെ നിന്റെ അടുക്കലേക്ക്.